പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സ്വർഗീയ പൗരന്മാരെയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എല്ലാ വ്യക്തിത്വങ്ങളെയും ലോകത്തിലുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളെയും അറിയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് നാം ഓരോരുത്തരും സൂക്ഷിക്കുക. Our exam is going on. Beware, our exam is going on. ഈ ഒരു ചിന്ത നമ്മളുടെ ഉള്ളത്തിലില്ല എങ്കിൽ അപകടമാണ്. ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ തുടർച്ചയാണ്, അതിൽ തന്നെയുള്ള സബ് ടൈറ്റിലാണ് ബിവെയർ അവർ എക്സാം ഈസ് ഗോയിങ് ഓൺ. എക്സാമിനേഷൻ ഹാളിൽ കയറിയിട്ട് ഹോൾ ടിക്കറ്റുമായി എക്സാമിനേഷൻ ഹാളിൽ കയറി, ആ കയറിയ കുട്ടി അവിടെ ജനലിൽ കൂടെ നോക്കുമ്പോൾ അപ്പുറത്ത് കുറെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കത്തില്ല. ക്രിക്കറ്റ് അവിടെ കളിക്കുന്നെങ്കിലും ഇടയ്ക്ക് കണ്ണങ്ങോട്ട് പോകുന്നതിൽ വേഗം കണ്ണു വെട്ടിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ഉടനെ ആൻസർ എഴുതിക്കൊണ്ടിരിക്കും. കാരണം താനിപ്പോ ടെസ്റ്റിലാണ്, പരീക്ഷയിലാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം ദൈവം ഒരുക്കിയിരിക്കുന്നത് പ്രാപിക്കുവാനായിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സന്ദേശത്തില് നാം മനസ്സിലാക്കിയ ചിന്ത, മനുഷ്യന്റെ ഉള്ളിൽ ദേവാലയം പണിയുന്ന ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ജനിക്കപ്പെട്ടവരുടെ ഉള്ളിൽ. എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ച് മനുഷ്യർ അറിയുന്നില്ല. ഈ പദ്ധതിയെക്കുറിച്ച് മനുഷ്യർ അറിയുന്നില്ല. മനുഷ്യർ ലോകാനുരൂപമായ ഒരു ഭക്തിയിൽ, അതായത് ഭക്തരെ കുറിച്ച് ഈ പറയുന്നത്, ലോകാനുരൂപമായ ഒരു ഭക്തിയിൽ അവര് ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ അറിയിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് ആൻഡ് പ്രയർ കാര്യങ്ങളെ അറിയിച്ച് അവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരാത്മീക ജീവിതം. ഞാൻ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു മൂന്നു നില പ്രാർത്ഥനകൾ, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഭക്തിയുടെ ജീവിതം. എന്നാൽ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂന്ന് നില പ്രാർത്ഥനയല്ല, നാലും അഞ്ചും ജയവും ഭരണവും ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നടക്കുന്ന മനസ്സിലാക്കി. ഇപ്പൊ ആദ്യമായിട്ട് സന്ദേശം കേൾക്കാൻ ഇരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണ് ഈ പറയുന്ന മൂന്ന് നില, എന്താണ് ഈ അഞ്ച് നില? പ്രിയ സഹോദരങ്ങളെ, അതൊന്ന് തൊട്ടിട്ട് നമുക്ക് കടന്നു പോകാമെന്നുണ്ടെങ്കിൽ ജനത്തിന് മനസ്സിലാവുകയില്ല. ഒന്ന്, ഇന്നലത്തെ സന്ദേശത്തില് നമ്മൾ കേട്ട ഒരു ചിന്തയുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് ഗോഡ്സ് കണ്ടെയ്നേഴ്സ്, പാത്രങ്ങളാണ്. അച്ചാറുണ്ടാക്കുന്ന കുപ്പി നമ്മൾ ഇന്നലെ കണ്ടു, അതിൽ അച്ചാർ നിറച്ചിരിക്കുന്നു. പാല് വന്നിരിക്കുന്ന ബോക്സ് നമ്മൾ കണ്ടു, അതിൽ പാല് നിറച്ചിരിക്കുന്നു. ഹാൻഡ് സാനിറ്റൈസർ വെച്ചിരിക്കുന്ന കുപ്പി നമ്മൾ ഇന്നലെ കണ്ടു, അതിൽ ഹാൻഡ് സാനിറ്റൈസർ നിറച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ടെയ്നേഴ്സാണ്. ഇതേപോലെ ദൈവം തന്നെ നിറയ്ക്കുവാനായിട്ട് ഉപയോഗിച്ച കണ്ടെയ്നറാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ, പ്ലാസ്റ്റിക് കൊണ്ടല്ല, പേപ്പർ കൊണ്ടല്ല, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ ബോഡി. അതായത് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചപ്പോ ദൈവത്തിന്റെ ആലയമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 2:7 നമ്മൾ കണ്ടു, മണ്ണുകൊണ്ട്, പേപ്പർ കൊണ്ടല്ല, ഗ്ലാസ് കൊണ്ടല്ല, മണ്ണുകൊണ്ട് ഇതാ ഒരു കവർ ഉണ്ടാക്കി. അതാണ് മനുഷ്യൻ, മണ്ണുകൊണ്ടൊരു കവർ, മണ്ണുകൊണ്ടൊരു കവർ ഉണ്ടായി. എന്നിട്ട് അതാണ് അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഭൂമിയിലെ പൂഴിയെടുത്ത് കുഴച്ച് ഒരു മനുഷ്യനുണ്ടായി. മനുഷ്യനുണ്ടാക്കി കഴിഞ്ഞു, പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിൽ ആരില്ല? മനുഷ്യന്റെ ഉള്ളിൽ ദൈവമില്ല. മനുഷ്യനുണ്ടാക്കി കഴിഞ്ഞു, ഇപ്പൊ എന്താ ഉണ്ടാക്കി? ആ മനുഷ്യനാണ് ദൈവം വസിക്കേണ്ട കവർ, കണ്ടെയ്നർ. തുടർന്ന് എന്ത് ചെയ്തു? ബോട്ടിലിംഗ് നടക്കുന്ന ആ കമ്പനികളിലേക്കൊക്കെ പോയ കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ ബോട്ടിലിംഗ് ചെയ്യും, കോള ബോട്ടിലിംഗ്, പെപ്സി ബോട്ടിലിംഗ്, ഇങ്ങനെയെല്ലാം ബോട്ടിലിംഗ് നടക്കുന്നുണ്ട്. അതിലൂടെ അത് നടക്കുന്ന പോലെ ആദ്യമായിട്ട് ബോട്ടിലിംഗ് പരിപാടി ചെയ്ത് ദൈവമാണ്. ദൈവം ആ കവറിങ് എടുത്തു, മനുഷ്യൻ എന്ന ലീവിംഗ് കവർ, ജീവനുള്ള കവറാണത്, ജീവിയാണത്, ജീവി. എന്നിട്ട് ആ ജീവി എന്തെടുത്തു? അതിൻ്റെ ഉള്ളിലേക്ക് താൻ ഊതി, തന്നെ തന്നെ ഊതി, തന്റെ ഇമേജും സാദൃശ്യവുമുള്ള ഇതാ മനുഷ്യൻ രംഗത്തെത്തി. ഇതാണ് മനുഷ്യൻ. ആ ദൈവ മനുഷ്യൻ എവിടെ ചെന്നാലും ഇമാനുവേലാണ്, ദൈവം മനുഷ്യരോടുകൂടെയാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും, ഇന്ന് വീണ്ടും ജനിച്ച നമ്മൾ ഓരോരുത്തരും ഇതാണ്, ഇതാണ് അല്ല, ഇതായിരിക്കണമെന്ന് മനസ്സിലാക്കുക, ഇതായിരിക്കണമെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഡീറ്റെയിൽ മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ സന്ദേശം കേൾക്കുക, വ്യാഴാഴ്ച. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ ആലയമായി ദൈവം സൃഷ്ടിച്ചു, ഗോഡ്സ് കണ്ടെയ്നേഴ്സ് ആക്കി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കി വെച്ചു. പക്ഷേ പാപം ചെയ്തതോടുകൂടെ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദൈവം അകത്തുള്ളത് കൊണ്ടാണ് ദൈവ തേജസ്. ദൈവ തേജസ് പോയി, മനുഷ്യൻ വെറും കണ്ടെയ്നറായി. ഗോഡ്സ് കണ്ടെയ്നർ അല്ല, കാലി ബോട്ടിൽ എന്നതുപോലെ മനുഷ്യൻ വെറും കണ്ടെയ്നറായി. ആ വെറും കണ്ടെയ്നറായ മനുഷ്യന്റെ ഉള്ളിൽ പിശാച് തന്റെ ചിന്തകൾ കൊണ്ട് നിറച്ചു. അങ്ങനെ ആദം ദൈവത്തിന്റെ മകനാന്ന് പറയുന്നു, പക്ഷെ ആദത്തിന് ജനിച്ചതൊക്കെ ആദത്തിന്റെ സാദൃശ്യ സ്വരൂപമാ, അകത്ത് ദൈവം ഇല്ല. അങ്ങനെയുള്ളവരെ വീണ്ടും തിരിച്ച് ദൈവ അകത്ത് വരത്തക്ക രീതിയിൽ, ദൈവത്തിന്റെ ആലയമാകത്തക്ക രീതിയിൽ ഒരുക്കുകയാണ് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട പുതിയ നിമിശ്രൂഷയുടെ നടക്കുന്നത്. മകനെ മകളെ, അതുമല്ലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? അതോ ഇന്ന് ലോകാനുരൂപമായ ഒരു ക്രിസ്ത്യാനിത്വമാണോ? മൂന്ന് നില പണിയുന്ന ക്രിസ്ത്യാനിത്വം, അതിവിടം കൊണ്ട് താഴെ പോവും. എന്താണ് മൂന്ന് നില അഞ്ച് നില എന്നോട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പുതിയ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ട്. അപ്പോ ഇതിനു വേണ്ടി ദൈവം മനുഷ്യനിലൂടെ ഭൂമിയിൽ വാഴുവാനായിട്ട്, അതിനു വേണ്ടി ദൈവം മനുഷ്യന് കൊടുത്ത സ്ട്രാറ്റജിയാണ്. 1:26 പറഞ്ഞു, 1:26 പറഞ്ഞൊരു കാര്യം, ദൈവം എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത്? അവിടെ പറയുന്നു, എന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യൻ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. 1:22 അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു സ്ട്രാറ്റജി, പ്ലാൻ ഓഫ് ആക്ഷൻ, പ്ലാൻ ഓഫ് ഓപ്പറേഷൻ കൊടുത്തു. അത് അഞ്ച് നിലയുള്ള ഒരു പ്ലാൻ, അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ അഞ്ച് നിലയുള്ള ഈ ക്യാൻ എടുത്തത്. അഞ്ച് നിലയുണ്ടത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്, അവിടെ പറയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി അതിനെ വാഴുക. അഞ്ച് നിലയാണ്, ഫ്രൂട്ട്ഫുൾ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ. തുടർന്ന് അത് ഓരോ നില ബിൽഡിംഗ് പോലെ നമുക്ക് എടുക്കാം. ഫ്രൂട്ട്ഫുൾ, രണ്ടാമത്തേത് ഇതാ മൾട്ടിപ്ലൈ, മൂന്നാമത്തേത് റിപ്ലനിഷ്, നാലാമത്തേത് സബ്ഡ്യൂ ജയിക്കുക, അഞ്ചാമത്തേത് വാഴുക. അപ്പോ മനുഷ്യനെ സൃഷ്ടിച്ച പദ്ധതി ഭൂമിയെ വാഴാനാ, പക്ഷെ അത് അഞ്ചാം നിലയാണ്. അഞ്ചാം നിലയിലേക്ക് എത്തിയാലേ അവന് വാഴാൻ പറ്റുകയുള്ളൂ. അപ്പോ ദൈവം മനുഷ്യനോടുള്ള സ്ട്രാറ്റജിയാ, ഇത് നമ്മൾ വിട്ടുപോകരുത്, ഇത് നമ്മൾ വിട്ടുപോയിരിക്കുക. ഇതാ മനുഷ്യൻ മരണത്തിന് ഇത് അനുസരണക്കേട് കാണിച്ചതോടുകൂടെ ആദത്തോട് പറഞ്ഞ നന്മ തിരുമലെ കുറിച്ച് അന്വേഷണത്തിന് ഫലം തിന്നരുത്. ആ അഭിഷേക അനുസരണക്കേട് കാണിച്ചതോടുകൂടെ മനുഷ്യന്റെ ആത്മമണ്ഡലത്തിൽ ദൈവം അവനെ വിട്ടുമാറി, അവനിൽ ദൈവത്തെ നിറച്ചിരുന്നു. ദൈവം അവനെ വിട്ടുമാറി, അവൻ ദൈവ തേജസ് പോയി. ദൈവ തേജസ് പോയപ്പോഴാണ് ഉടനെ തന്നെ അവരെ നഗ്നരെന്ന് അറിയുകയും അതാ അവരെ വസ്ത്രത്തിന് വേണ്ടി ഓടി നടന്ന് നമ്മൾ പഴയ നിയമത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഇതാ ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഈ പിന്നെ ഈ അഞ്ച് നിലയില്ല, മൂന്ന് നിലയേ ഉള്ളൂ. നോഹയെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ഇതാ ആദത്തിന്റെ തലമുറയാണല്ലോ നോഹ, വെള്ളം പോയതിനു ശേഷം അനുഗ്രഹിക്കുമ്പോൾ അവിടെ മൂന്ന് നില അനുഗ്രഹങ്ങൾ നോഹയോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി 9:1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ സന്താന പുഷ്ടിയുടനെ പേരുകി ഭൂമി നിറയുക. ഇത്രേ പറയുന്നുള്ളൂ, അടക്കാനും വാഴാനും ഒന്നും പറയുന്നില്ല. കാരണം അടക്കണമെങ്കിലും വാഴണമെങ്കിലും അതിന് ദൈവം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ ദൈവപുത്രന്മാരായി മാറിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അടക്കാനും വാഴാനും കഴിയത്തുള്ളൂ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് നില, അവസാനത്തെ രണ്ട് നില എടുത്തു മാറ്റുകയാണ്. എപ്പോ പാപം ചെയ്തപ്പോ മനുഷ്യ ജീവിതത്തിന്റെ ഈ രണ്ട് നില അവിടുന്ന് മാറ്റപ്പെടുകയാണ്. ഈ രണ്ട് നില ഇവിടുന്ന് മാറി. ഇന്ന് മൂന്ന് നില മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതത്തിൽ. ഈ മൂന്ന് നില ഈ മാത്രമേ ഉള്ളൂ. ഈ മറ്റേ രണ്ട് നിലയെക്കുറിച്ച് മനുഷ്യനെ അറിയില്ല. ഇത് ജഡികമായ നാച്ചുറൽ മനുഷ്യന്റെ ലെവലാണ്. ഇത് മരണത്തിന്റെ കീഴിലാണ്. സന്താനപുഷ്ടിയുള്ളതിനായി പെരുകുക, ഭൂമി നിറയുക, ഇത് ദൈവം മനുഷ്യന് ചെയ്യുന്നത് കുടുംബജീവിതത്തിലൂടെയാണ്. കുടുംബജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിൽ ഇതാ കുടുംബജീവിതത്തിലാണ് സന്താനപുഷ്ടിയുള്ളതിനായി പെരുകാനുള്ള അവസരം വരുന്നത്. തുടർന്ന് ഇതാ ഒരു കുഞ്ഞായി, തുടർന്ന് ആ കുഞ്ഞിനെ മൾട്ടിപ്ലൈ ചെയ്തു, കൂടുതൽ കുഞ്ഞുങ്ങളായി. ചില കുടുംബത്തിലെ പഴയ കുടുംബത്തിലൊക്കെ 12, 13, 15 കുട്ടികളൊക്കെ ഉണ്ടല്ലേ. ഇപ്പോഴാണ് 2, 3 ഒക്കെ ആയി ഒതുങ്ങിപ്പോയത്, ചിലയിടത്ത് ഒന്നേ ഉള്ളൂ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പോ മൾട്ടിപ്ലൈ ആവണം, ഒന്നിനോട് കൂടെ ഒന്ന് കൂട്ടുകയാണ്. പിന്നെ ഇതാ വിവാഹം കഴിച്ചത് അവർ മാറി താമസിക്കുമ്പോൾ ഭൂമി മുഴുവൻ അവരെ നിറയുകയാണ്, റീപ്ലനിഷ് ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യന്റെ പ്രാർത്ഥനകളെല്ലാം ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയെന്നാ കേട്ടു. ഇന്ന് ഇതാ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ലാത്ത ക്രിസ്തീയ സമൂഹമാണെങ്കിൽ അത് ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകും. പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിലെ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജഡ തലത്തിൽ നിർത്തുന്ന പ്രാർത്ഥനകൾ, ജയിക്കാനോ വാഴാനോ ഉള്ള പ്രാർത്ഥനകൾ നാലാം നിലയോ അഞ്ചാം നിലയോ ഉണ്ടാവുകയില്ല. എന്നാൽ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോ ഉടനെ തന്നെ നാലാം നിലയാണ്, ജയമാണ്. അജയം കഴിഞ്ഞാൽ ഭരണമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ തച്ച് ചെയ്തിട്ടു ഇല്ലേ. അപ്പോ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ ജയമാണ് നാലാം നില. ജയം അടക്കുക, വാഴുക, അഞ്ചാം നില വാഴുക, ഇതാണ് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ ജയം. നമുക്ക് ജയിക്കണ്ടേ? ഇന്ന് ജയത്തിന്റെ പ്രാർത്ഥനകളൊന്നും നമുക്കില്ല. നമ്മൾ ഇന്ന് കേട്ടത് വി ആർ ബിവെയർ, നമ്മൾ സൂക്ഷിക്കുക. അവർ എക്സാം ഈസ് ഗോയിങ് ഓൺ, നമ്മളുടെ എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം കഴിഞ്ഞാലോ ജയം ഉണ്ടാവും, എക്സാം ജയിച്ചാലോ ജയം ഉണ്ടാവും. പക്ഷെ എക്സാം ആണ് നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത വ്യക്തിക്ക് എവിടെ നിന്ന് ജയം കിട്ടാനാണ്? ഹോൾ ടിക്കറ്റ് കയറി, ശരിക്കും പറഞ്ഞ കൊച്ചിന് ഹോൾ ടിക്കറ്റുമായിട്ട് കൊച്ചിനെ ആ എക്സാമിനേഷൻ ഹോളിന്റെ ഉള്ളിൽ അപ്പം കൊണ്ട് ആക്കി. ഹോൾ ടിക്കറ്റ് അകത്ത് കയറി, കൊച്ചകത്ത് കയറിയപ്പോ പെട്ടെന്ന് മന്ദബുദ്ധി ആയിപ്പോയി. കൊച്ചു മറന്നുപോയി എക്സാം ഹോളാണെന്ന്. കൊച്ച അവിടെ നിന്ന് അങ്ങോട്ട് ജനലിൽ കൂടി അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ടൊക്കെ നോക്കി, കളിക്കുന്നവരെ കണ്ടു. പിന്നെ കുറെ പേര് ജാഥയായിട്ട് പോണു, അവരെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കൊച്ച് അതിനുള്ളിൽ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. കൊച്ചിനെ അറിയത്തില്ല എക്സാം പോയി നടന്നോണ്ടിരിക്കുകയാണെന്ന്. മക്കളെ, അവർ എക്സാം ഇസ് ഗോയിങ് ഓൺ. എക്സാം കഴിഞ്ഞാലാ എന്തുള്ളത്? ജയം. നാലാം നില വരും ജയം. ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ ഉടനെ ജയം. ഇവിടെ മനസ്സിലാക്കിക്കോ, കൊരിന്ത്യൻസ് അതിന്റെ 15-ാം അധ്യായം അതിന്റെ 57-ാം വാക്യം നമ്മൾ വായിക്കുമ്പോ നമുക്ക് ഉടനെ കാണാം.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം.
ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു മുഖാന്തരം എന്താ എവിടെ തുടങ്ങണ? നമ്മള് എവിടെയാണോ ആദത്തിൽ നിന്ന് പോയത് അവിടെ കഴിഞ്ഞ് നമ്മൾ തുടങ്ങുകയായി. യേശുക്രിസ്തു വരുമ്പോ, യേശുക്രിസ്തുവിലേക്ക് വരുമ്പോ തുടക്കം ജയമാണ്. ജയം മനസ്സിലാവുന്നുണ്ടോ? നാലാം നിലയാണ് അത് ദൈവം ചെയ്യുന്നത്. ആദത്തിലല്ല, യേശു ക്രിസ്തുവിലാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിലാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു വേറെ, ദൈവം വേറെ, രണ്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? യേശു ക്രിസ്തു മുഖാന്തരം. ആദ്യത്തിലായിരുന്നു നമ്മൾ പരാജയനായിരുന്നു, ആദ്യത്തെ മൂന്ന് നില മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷേ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞപ്പോ സംഭവം യേശു ക്രിസ്തു മുഖാന്തരം ജയമാണ്, നാലാം നിലയാണ്, നാലാം നിലയാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിൽ തൊട്ടാൽ ഉടനെ ജയമാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ടു ഒരു കാര്യം, യേശുവിൽ തൊട്ട ഒരു വാക്യം, ഇതാ ശങ്കുർനിയാൻ അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം വായിച്ചു. ശങ്കുർനിയൻ 2:14,
ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം.
ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ക്രിസ്തുവിൽ എപ്പോഴും എന്തേ ഉള്ളൂ, ജയ ഉത്സവം. ക്രിസ്തുവിലാണെങ്കിൽ നാലാം നിലയാണ്, ക്രിസ്തുവിലാണെങ്കിൽ നാലാം നിലയാണ്, ജയമാണ്, ജയമാണ്. ക്രിസ്തുവിൽ എപ്പോഴും ഞങ്ങളെ ജയ ഉത്സവമായി നടത്തുകയും, നാലാം നില ജയമാണ്, അടക്കുക എന്നുള്ളതാണ്, ജയ ഉത്സവമായി നടത്തുകയും. ആദത്തിൽ അങ്ങനെയല്ല, ആദത്തിൽ സകലരും മരിക്കുന്നു, ക്രിസ്തുവിൽ ജയമാണ്, എല്ലാവരും ജീവിപ്പിക്കപ്പെടും. 1 Corinthians 15:22 അവിടെ ജയമാണ്, മരണമല്ലെന്നേ അവിടെ, അവിടെ ജയമാണെന്നേ. ഹല്ലേലൂയ. വായിച്ചു 15:22.
ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ.
അപ്പൊ ആദമിൽ ഒരു പരാജയമാണ്, മരണമാണ്. പക്ഷെ ക്രിസ്തുവിലോ?
ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും.
ക്രിസ്തുവിൽ ജയമാണെന്നേ, നാലാം നിലയാണ് ക്രിസ്തുവിൽ. ആദത്തിൽ നമ്മളെല്ലാം ജഡിക മനുഷ്യരാണ്, ക്രിസ്തുവിൽ നമ്മളെല്ലാം ആത്മീകരാണ്, ദൈവപുത്രന്മാരാണ്. ആദമിൽ നമ്മളെല്ലാം മനുഷ്യരാണ്, അകത്ത് ദൈവമില്ലാത്ത മനുഷ്യർ, എംപ്റ്റി ബോട്ടിലാണ്. ആദത്തെ ദൈവം നിറച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതാ മണ്ണ് കൊണ്ട് ആ മനുഷ്യനെ ഉണ്ടാക്കി. താ ആദ്യമായിട്ട് ബോട്ടിലിംഗ് നടത്തിയത് ദൈവമാണ്. ദൈവം ആദത്തിൽ തന്നെ തന്നെ നിറച്ചു, തന്റെ സാദൃശ്യ സ്വരൂപം ഊതി നിറച്ചു. മനുഷ്യൻ ദൈവമകത്തുള്ള ജീവനുള്ള ജീവിയായി, ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. ആ ദൈവ തേജസ്സാണ്, ദൈവമാണ് പാപം ചെയ്തപ്പോൾ അവിടുന്ന് മാറിയത്, ദൈവത്തെ നഷ്ടമാണ്. തുടർന്നുള്ള മനുഷ്യർ എംപ്റ്റി ബോട്ടിലാണ്, എംപ്റ്റി ബോട്ടിൽ, വെറും മനുഷ്യരാണ്, ദൈവ സാന്നിധ്യം അകത്തില്ല, വെറും മനുഷ്യർ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആദത്തിൽ സകലരും മരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ സകലരും ജീവിപ്പിക്കപ്പെടും. കാരണം നമ്മുടെ അകത്ത് ദൈവം കയറി വന്നു കഴിഞ്ഞാൽ ഇതാ ദൈവത്തിന്റെ വചനം പറയാണ്, നമ്മൾ നിത്യം ജീവിക്കും, നിത്യം ജീവിക്കും. ഈ ഒരു തലം നാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതാ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടു. ഈ അടിസ്ഥാനം ക്രിസ്തുവിലാണ്. ഇതിലെ ഈ രണ്ട് നിലയുടെ അടിസ്ഥാനം, ഇതിന് ജയവും ഭരണവും ആണ് ഉള്ളത്. ജയിക്കുന്നവൻ അവൻ വാഴും. എന്നാൽ ഈ മൂന്ന് നിലയുടെ അടിസ്ഥാനം കിടക്കുന്നത്, ഈ മൂന്ന് നില ജഡിക, ഇതിന്റെ അടിസ്ഥാനം കിടക്കുന്നത് ആദത്തിലാണ്. ആദത്തിൽ സകലരും മരിക്കുന്നു. അപ്പോ നാം ആത്മാവിൽ തുടങ്ങിയിട്ട്, ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നാം ആത്മാവിൽ തുടങ്ങിയിട്ട് വീണ്ടും ജഡത്തിലേക്കല്ല തിരിച്ചു വരേണ്ടത്. ആത്മാവിൽ നാം തുടങ്ങി, ഇതാ അത് എന്നെ തുടങ്ങിയ ക്രിസ്തുവിൽ അടിസ്ഥാനം വിട്ടു അല്ലെ. ക്രിസ്തുവിൽ അടിസ്ഥാനം വിട്ടു നാം ചെന്ന് അവസാനിക്കേണ്ടത് പിതാവിലാണ്. ഇത് മനസ്സിലാക്കിക്കൊള്ളണം. യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിൽ നാം അടിസ്ഥാനമിട്ടെങ്കിൽ നാം ഇത് ആത്മാവിൽ ആരംഭിച്ചു. ഇനി എവിടെ ചെന്ന് അവസാനിക്കണം? പിതാവ് ചെന്ന് അവസാനിക്കണം. ആര് പറഞ്ഞു? ഈ ലോകത്തിലെ പ്രസംഗര് സാധനം അത് പറയാനൊന്നുമില്ല. അവർ ക്രിസ്തുവിൽ ആരംഭിച്ച് ക്രിസ്തുവിൽ തന്നെ അവസാനിക്കാൻ ജഡത്തിലേക്ക് തന്നെ തിരിയും. പക്ഷേ ചുരുക്കം ചില ദേവദാസന്മാർ അവര് വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൽ നാം അടിസ്ഥാനം ഇട്ടിട്ട് ആദത്തിലേക്ക് തിരിയല്ല വേണ്ടത്, ജഡത്തിലേക്ക് തിരിയല്ല വേണ്ടത്. അത് ബുദ്ധിയില്ലാത്ത കലാത്തിര. എന്നാൽ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ട നാം പിതാവ് ചെന്ന് അവസാനിക്കണം. ഇതാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, താൻ മുഖാന്തരം. എബ്രായ 7:25 പറയുമ്പോ താൻ മുഖാന്തരം, അതായത് തന്നിൽ അടിസ്ഥാനമിട്ട വ്യക്തിത്വങ്ങൾ, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അപ്പോ താൻ മുഖാന്തരം എങ്ങോട്ടേക്ക് അടുക്കണം? തന്നിൽ അടിസ്ഥാനമിട്ട ജനം ദൈവത്തോട്, പിതാവിനോട് അടുക്കണം. ആര് പറഞ്ഞു? ഷാജി ബ്രദർ അല്ല, ബൈബിൾ പറഞ്ഞു, ബൈബിൾ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും നിങ്ങൾ പറയുന്ന വാക്കുകള് ആത്മമണ്ഡലം ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും വാക്കുകൾ പറയുമ്പോ ചുമ്മാ കേറി വെടിവെക്കരുത്. അതായത് ചുമ്മാ ചില നാളുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പോലീസുകാരുടെ കയ്യിൽ തോക്കുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, അയ്യോ സൂക്ഷിച്ചു പോണ ഇവരെ അടുക്കല കൂടി പോകുമ്പോ. അപ്പോ എന്നോട് അന്ന് ആരോ പറഞ്ഞ കൊച്ചുനാ, എന്നോട് അന്ന് ആരോ പറഞ്ഞത് അവരാ ഇതിൽ വെറും തോക്ക് മാത്രമുള്ള അതിൻ്റെ ഉള്ളിൽ വേടിയുണ്ട് ഒന്നുമില്ല. ഇതേപോലെ ഇന്ന് വളരെ കമന്റ് എഴുതുമ്പോ അതിലെ വെറും വെറും വാക്കേ ഉള്ളൂ, അതിന് വേടിയുണ്ട് ഒന്നുമില്ല. അതായത് വചനം പറഞ്ഞു വേണം മക്കളെ നിങ്ങൾ കമന്റ് ഒക്കെ എഴുതുമ്പോ എഴുതാൻ. വചനം പറയണം, ചുമ്മാ വായി തോന്നുന്നു വിളിച്ചു പറയല്ല വേണ്ടത്. അപ്പോ ഇവിടെ പറയാണ് യേശു ക്രിസ്തു ഹെബ്രായ 7:25 ഇതാണ് വേടിയുണ്ട, വചനം പറഞ്ഞു നിൽക്കണം. അത് പറയുകയാണ് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ യേശുവിൽ അടിസ്ഥാനപ്പെട്ട നമ്മൾ എങ്ങോട്ടൊക്കെ അടുക്കണം? ദൈവത്തോടടുക്കണം. അവിടെ അങ്ങനെയല്ലേ എഴുതിയേക്കണം? എഴുതിങ്ങെന്ന് വായിച്ചേ.
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി.
അവിടെ ദൈവത്തിന്റെ വചനം പറയാണ് യേശു ക്രിസ്തു മുഖാന്തരം യേശുവിൽ അടിസ്ഥാനമിട്ടു ദൈവത്തോടടുക്കണം. അപ്പൊ ഇത് നാം മറന്നു പോകരുത്. ഇതാ നമ്മൾ ക്രിസ്തു അടിസ്ഥാനമിട്ട പിതാവിൽ എത്തിച്ചേരണം, അല്ലാതെ വീണ്ടും ജഡത്തിലേക്കല്ല തിരിയേണ്ടത്. അങ്ങനെ ജഡത്തിലേക്ക് തിരിഞ്ഞ ഒരു ആരാധനയും ഒരു പാട്ടൊക്കെ പാടി ഇവിടുത്തെ കാര്യങ്ങൾ നടത്തി ഇത് ആരാധിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ് അവസാനിക്കല്ലേ? വെറും മണ്ടത്തരവാ. ഇനി ഞാൻ മണ്ടത്തരം എന്ന് പറയുന്നതല്ല, ദൈവ വചനം പറയാൻ മണ്ടത്തരമൊന്നും. ഗലാത്യലേഖനം 3 വായിക്കുമ്പോൾ എഴുതിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിലേക്കോ തിരിയുന്നത്. ജഡം ഇവിടെ കൊണ്ട് തീരാൻ യാതൊരു പ്രോഫിറ്റും ഇല്ല, ഇതാ യേശു പറഞ്ഞത്. അപ്പോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് പുറകിലേക്കല്ല തിരിട്ട്, പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലേക്ക് തിരിയാം. ഹല്ലേലൂയ. അങ്ങനെ ദാ യോഹന്നാൻ 14:6 കർത്താവിന്റെ വചനം പറയുന്ന ഒരു കാര്യം, ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശു പറയാണ് എന്നിലൂടെ നിങ്ങൾ എന്റെ അടുക്കൽ എത്തുക, അല്ല എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കൽ എത്തണം. അങ്ങനെയല്ലേ അവിടെ വചനത്തിൽ പറയുന്നത്? വായിച്ചു.
യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല.
അപ്പോ യേശുവിൽ അടിസ്ഥാനമിട്ട നാമ എവിടെ ചെന്ന് നിൽക്കണം? പിതാവിൽ ചെന്ന് നിൽക്കണം. മനസ്സിലായോ? ആര് പറഞ്ഞു? ഷാജി ബ്രദർ അല്ല, ബൈബിൾ. ബൈബിളിൽ ആര് പറഞ്ഞു? കർത്താവ് യേശു നേരിട്ട് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമോ യേശു വിശ്വാസികളെ? ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ക്രിസ്തുവിൽ തന്നെ അവസാനിക്കുകയല്ല, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് പിതാവിൽ എത്തിച്ചേരണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ ലോകാനുരൂപമായ ക്രിസ്ത്യാനിത്വത്തിലേക്കാണ് നമ്മൾ തിരിയപ്പെടുന്നത് എങ്കിൽ എന്തു പറ്റും? ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടു. ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനിയാ, എനിക്ക് അവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇനി ആരാധിക്കുക, ആരാധിക്കുക, ആരാധിക്കുക. എന്റെ 3 നിലയുടെ ആവശ്യങ്ങൾ മുഴുവൻ ദൈവത്തോട് പറയുക, എന്നിട്ട് ഇവിടെ അവസാനിക്കുക. എന്റെ മക്കളെ, അത് ഇവിടം കൊണ്ട് തന്നെ അവസാനിക്കും. ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വചനം പറഞ്ഞു നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരാ. ഈ ആയുസിൽ മാത്രമാണ് പ്രത്യാശ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ വ്യക്തതയോടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ആ ചിന്ത എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിലേക്ക് തിരിയുമ്പോ ഇതാ മൂടുപടം നീങ്ങിപ്പോകുന്നു. യേശു ക്രിസ്തുവിലേക്ക് തിരിയുമ്പോ പിന്നെ ജയമാണ് വരുന്നത് ആദ്യം, അത് കഴിഞ്ഞാൽ ഭരണം. നമ്മൾ ഇതും മനസ്സിലാക്കി. വെളിപ്പാട് ദിവസം 3:21 യേശു പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കണം. ജയിച്ചാൽ ഞാൻ പിതാവിന്റെ സിംഹാസനത്തിലിരുന്നതുപോലെ ഭരണം നിങ്ങളും നിങ്ങളെയും ഇരുത്തും. അപ്പൊ ഇതാണ് ഇനി സംഭവിക്കേണ്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പക്ഷെ ഇത് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മളുടെ സഹോദരങ്ങളിൽ നല്ലൊരു പങ്കിനും ഇല്ല. എന്നാൽ ഈ അറിവ് ദൈവം തന്നിരിക്കുക. അപ്പൊ നമ്മൾ പലരും ചിന്തിക്കും, ഇനി അപ്പൊ എനിക്ക് ഇനിയിപ്പോ ജയത്തിലേക്ക് എനിക്ക് തുടങ്ങാൻ പറ്റുമല്ലോ യേശുവിൽ. അതെ, തുടങ്ങാൻ പറ്റും. സന്തോഷമല്ലേ? സന്തോഷമായോ? തുടങ്ങാൻ പറ്റും കേട്ടോ, തുടങ്ങാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചേ. ഒരു കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എപ്പോഴാ ജയം എന്ന വാക്ക് കേൾക്കുന്നത്? ഒന്ന് പറഞ്ഞേ. പറ അവനൊരു പരീക്ഷ കഴിഞ്ഞാലേ ജയം എന്നുള്ള വാക്ക് കേൾക്കൂ. മനസ്സിലായോ? അപ്പോ പരീക്ഷ ഒഴിയാനുള്ള മനോഭാവമാണ് നമുക്കെങ്കിൽ നമ്മൾ ഈ ജയത്തിന്റെ വാക്ക് കേൾക്കുകയേയില്ല. പരീക്ഷ കഴിഞ്ഞാലേ ജയം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കത്തുള്ളൂ അല്ലേ. ഇതേപോലെ 4 നിലയിലേക്ക് വരണമെങ്കിൽ അതിനു മുമ്പ് പരീക്ഷ കഴിയണം. തയ്യാറാണോ? ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഓട്ടോക്കെ വരുന്നത്. പരീക്ഷയെ ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്ത്യാനികൾ, എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയല്ല. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ്, അവൻ കൊള്ളാവുന്നവനെ തെളിയും. അതിന്റെ പേരാണ് ജയം. മനസ്സിലായോ? അതിന്റെ പേരാണ് ജയം. തെളിഞ്ഞ ശേഷം അവന് കിരീടം കിട്ടും, അതിന്റെ പേരാണ് ഭരണം. അപ്പൊ പരീക്ഷ കഴിഞ്ഞാലേ എന്റെ മക്കളെ ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ. യേശു തന്നെ പറയുന്നു, ഇതാ താൻ എല്ലാവരും, യേശുവിനെ കുറിച്ച് പറയാ, താൻ എല്ലാവരും പരീക്ഷിക്കപ്പെട്ടവനാ. യേശു പറയുന്നു, ഞാൻ ജയിച്ചു. അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പരീക്ഷ, ഞാൻ ജയിച്ചു. എന്റെ പിതാവിന്റെ സിംഹാസനത്തിലിരുന്നു, ജയം കഴിഞ്ഞ് ഞാൻ ഭരണത്തിലിരുന്നു. അതുപോലെ നിങ്ങൾ എന്നെ ആരാധിച്ചാൽ നിങ്ങളെ ഞാൻ അവിടെ ഇരുത്തുന്നൊരു വചനം ഇല്ല. അതുപോലെ നിങ്ങളും ജയിച്ചാൽ നിങ്ങളെ ഞാൻ ഭരണത്തിലിരുത്തും. സഹോദരങ്ങളെ, ഇവിടെയൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോളണം, ഈ പറയുന്നത് വചനമാണ്, ദൈവത്തിന്റെ വചനം. നാം ദൈവത്തെ ആരാധിക്കുക, 24 മണിക്കൂറും ആരാധിച്ചു, നോ പ്രോബ്ലം, അങ്ങനെ വേണം. ഹല്ലേലൂയ, അത് ആത്മാവിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, സമയം കിട്ടുമ്പോൾ ജഡത്തിലും ആരാധിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതൊന്നും ദൈവത്തിന്റെ സ്ട്രാറ്റജിയെ റീപ്ലേസ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് പഠിക്കുക, കോട്ടയം മെഡിക്കൽ കോളേജ് പഠിക്കുക, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ്, ഞാൻ വിചിന്തിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെന്നിട്ട് അവിടുത്തെ പഠിക്കാൻ തുടങ്ങി, 5 വർഷവും രാവിലെയും വൈകിട്ടും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നല്ല ഗാനങ്ങൾ പാടി ഉയർത്തി പാടി, 5ാം വർഷം അവസാനമായപ്പോ നിങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, മെഡിക്കൽ എഞ്ചിനീയർ ഏതാ മെഡി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തരാം, MBBS സർട്ടിഫിക്കറ്റ് തരാം, അവര് തരൂ. MG യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നല്ലത് പറഞ്ഞൊക്കെ നല്ലത് തന്നെ. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം പറയുന്നു, ജയിച്ചാൽ ഇത് അവകാശമാണ്. അപ്പൊ ഇത് നമ്മൾ കേൾക്കാത്ത ഒരു ആത്മമണ്ഡലമാണ് ഇന്നത്തെ ആത്മമണ്ഡലം. ശരിക്ക് ചതിക്കപ്പെട്ട ഒരാത്മമണ്ഡലം, ചതിക്കപ്പെട്ട ഒരാത്മമണ്ഡലം. ദൈവത്തിന്റെ വചനം ജയിക്കണമെന്ന് പറയുമ്പോഴും യേശു ക്രിസ്തു നേരിട്ട് സഭകളോട് പ്രസംഗിക്കുമ്പോൾ എല്ലാത്തിലും ജയം 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 ജയം. വെളിപ്പാട് 2-ാം അധ്യായം 3-ാം അധ്യായം യേശു നേരിട്ട് പറയുമ്പോൾ ജയിക്കുന്നവനെ അവകാശമാക്കും, ജയിക്കുന്നവന് ഇത് ലഭിക്കും, ജയിക്കുന്നവന്റെ പേര് ജീവിതം മാറ്റി കളയത്തില്ല, ജയിക്കുന്നവന് 2-ാമത്തെ ദോഷം വരത്തില്ല. ഇത് പറഞ്ഞിട്ട് ഇതാ ചെവി അടഞ്ഞ പൊട്ട അണലിയെ പോലെ ഇതൊന്നും കേൾക്കാത്ത ഒരു കൂട്ടം എന്റെ സഹോദരങ്ങൾ, നിങ്ങളുടെ ചെവി ദൈവത്തിന്റെ ആത്മാവ് തുറക്കട്ടെ, ചെവി ദൈവത്തിന്റെ ആത്മാവ് തുറക്കട്ടെ. ഹല്ലേലൂയ, ജയിക്കുന്നവരുടെ അവകാശമാക്കുകയുള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇതൊന്നും കേട്ടിട്ടും അറിയാത്തവരെ പോലെ നിൽക്കുന്ന തലമാകരുത്. ക്രിസ്തുവോട് ചേർന്നേ, ക്രിസ്തു പറയുന്ന നാമം പറ, അല്ലെ, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരോട് ചേർന്ന് നിൽക്കുകയല്ല വേണ്ടത്. സൂം മീറ്റിംഗിൽ സൂചിപ്പിച്ച് ഞാൻ അവരോട് സൂചിപ്പിക്കട്ടെ, ദൈവത്തിന്റെ ദാസന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ദൈവ മക്കള്, ശുശ്രൂഷയിൽ തെറ്റ് എവിടെയാണോ കാണുന്നത് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അനേകർ അതിനാ മലിനപ്പെടും, അനേകർ തിന്മയിലേക്ക് പോകും. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ആ ബോൾഡ്നസ്, യേശു കാണിച്ച അതേ ബോൾഡ്നസ് അദ്ദേഹം ചില ജീവിതത്തിലെ ചില സമയങ്ങളിൽ കാണിക്കാനിടയായി, ചില സമയങ്ങളിൽ വീണ്ടും പോയിട്ടുണ്ട്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗലാത്തിലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കാണുന്ന സമയം കാര്യം എന്ന് പറയുന്നത് സുവിശേഷ വേദിയിൽ ജെറുസലേമില് അന്ന് ആദ്യകാലങ്ങളിൽ ജെറുസലേമില് സഭയുണ്ട്, അതോടൊപ്പം തന്നെ അന്ത്യോക്യയിലെ സഭയുണ്ട്. ജെറുസലേമിലെ സഭ യഹൂദന്മാരുടെ സഭയാണ്, അന്ത്യോക്യയിലെ സഭ ജാതികളുടെ സഭയാണ്. അവിടെ ഇതാ ജെറുസലേമിൽ നിന്ന് പൗലോസ്, സോറി പത്രോസ് അന്ത്യോക്യയിൽ വന്നു, അവിടെയാണ് പൗലോസ് കൂട്ടിട്ടുള്ളത്. തുടർന്ന് ഈ പത്രോസ് ജാതികളോടുകൂടെ, അതായത് ക്രിസ്ത്യാനികളാണ്, യേശുവിനെ അംഗീകരിച്ചവരാണ്, അപ്പോ ആ ജാതികളോട് കൂടെ ഭക്ഷണത്തിനിരുന്നു. യഹൂദന്മാർ ജാതികളോട് ഭക്ഷണത്തിന് ഇരിക്കത്തില്ല, ജാതികളോട് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിനിരുന്നതിന് ശേഷം യാക്കോബിന്റെ അടുക്കൽ നിന്ന്, ജെറുസലേമിൽ നിന്ന് ചില ശിഷ്യന്മാര് വന്നു, കൂടെ ശിഷ്യന്മാര് ജെറുസലേമിൽ ശിഷ്യന്മാര് വന്നു എന്ന് കാണുന്ന ഉടനെ തന്നെ പത്രോസ് പന്തിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു, ഇതാ മാറി നിന്നു, ഞാൻ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ല, ജാതികളും ഞങ്ങളോട് യാതൊരു സങ്കടവും സമ്പർക്കവും ഇല്ല എന്നുള്ള രീതി. ഇത് കണ്ട ഉടനെ തന്നെ പത്രോസിനോട് കൂടെ നടന്ന മറ്റു യഹൂദന്മാരും ജാതി എഴുന്നേറ്റു പത്രോസിനോട് നിന്നു, അവരും മാറി നിന്നു, അവരും തെറ്റിപ്പോയെന്നാ പൗലോസിന്റെ ഭാഷ പറയുന്നത്. ഇത് കണ്ട ബർണബാസ് എന്ന സുവിശേഷകൻ
പൗലോസിനെ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഇടയായ സുവിശേഷകൻ അദ്ദേഹവും തെറ്റിപ്പോയി, അദ്ദേഹവും തെറ്റിപ്പോയി, അദ്ദേഹവും മാറി. അവിടെ പറയുന്നു ഇത് കണ്ടിട്ട് ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോയി മാറി. ഉടനെ പൗലോസ് അവിടെ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മറ്റേ യഹൂദന്മാരെ പോലെയല്ല, ഇന്ന് പത്രോസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ലീഡറുടെ വാലും പിടിച്ച് ഷർട്ടെ പിടിച്ച് നടക്കുന്നവരെ പോലെ പത്രോസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മറ്റ് യഹൂദന്മാർ ചാടി. ഉടനെ ബർണബാസ് ഇത് കണ്ടിട്ട് അയ്യോ ഇങ്ങനെയാണോ ശരി എന്ന് പറഞ്ഞ് ബർണബാസ് അവിടെ തെറ്റിപ്പോയി. അപ്പൊ സുവിശേഷ സത്യം അതല്ല, സുവിശേഷ സത്യം വ്യത്യസ്തമാണ്. ഉടനെ പൗലോസ് ചെയ്തത് അവരെ പോലെ അവരുടെ കൂടെ നിൽക്കുകയല്ല, അയ്യോ എനിക്ക് ജനത്തിന്റെ സപ്പോർട്ട് വേണമല്ലോ, അവരെന്നെ അടുത്ത് പ്രസംഗിക്കാൻ വിളിക്കണമല്ലോ, ഇവരുടെ കൂടെ നിന്നില്ലെങ്കിൽ എങ്ങനെയാ കാര്യം ശരിയാകുന്നേ? സഹോദര അങ്ങനെയാണെങ്കിൽ നീ ശുശ്രൂഷയ്ക്ക് യോഗ്യതയുള്ളവനല്ല, കാരണം ഈ തെറ്റിപ്പോയവരെ നേരെയാക്കാനാണ് ദൈവം നമ്മളെ വെച്ചത്, അല്ലാണ്ട് അവരോട് കൂടെ നിൽക്കാനല്ല. അവര് തെറ്റിപ്പോയാൽ അവരുടെ തെറ്റിൽ നമ്മൾ കൂട്ടാളികളാകാനല്ല, അവരെ നേരെയാകണം. അവരുടെ ഒരു ചുണക്കുട്ടി ഉണ്ടായിരുന്നു, ആ ചുണക്കുട്ടിയാണ് യൂദാഗോത്രത്തിന്റെ സിംഹത്തിന്റെ കുട്ടിയായിരുന്നു പൗലോസ്. പൗലോസ് എതിർത്തു നിന്നു മുഖാമുഖമായി, തൂണുകളായി എണ്ണപ്പെട്ടതിൽ ഒരാളാണ് പത്രോസ്. ആ പത്രോസിനോട് എതിർത്തു നിന്നു, നീ ചെയ്യുന്ന തെറ്റാണ്, വചനപ്രകാരം നീ ചെയ്യുന്ന തെറ്റാണ്, സുവിശേഷത്തിന്റെ സത്യം ഇതല്ല, നീ ഇപ്പോൾ ചെയ്യുന്നത് ന്യായപ്രമാണം വഴി പുറകിലേക്ക് നോക്കുന്ന പരിപാടിയാണ് നീ ചെയ്യുന്നത്. ദൈവരാജ്യത്തിന്റെ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നിലേക്ക് നോക്കുന്നവൻ സഭയ്ക്ക് കൊള്ളാം, കമ്മിറ്റിക്ക് കൊള്ളാം, കൊയർ ഗ്രൂപ്പിന് കൊള്ളാം, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. വ്യക്തതയോടെ പൗലോസ് അവിടെ എതിർത്തു നിൽക്കുകയാണ്. ഈ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. കാരണം നമ്മൾ സഭയുടെ ഇവിടുത്തെ ഡിനോമിനേഷൻ ഗ്രൂപ്പിന്റെ ആളുകളല്ല, നമ്മൾ ദൈവത്തിന്റെ ആളുകളാണ്, ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആണ് ഇവിടെ. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ഇവിടെയുള്ളവരൊക്കെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പക്ഷേ ആരെയും ദൈവത്തെ കവിഞ്ഞല്ല, ദൈവം എന്തു പറഞ്ഞോ അതനുസരിച്ച് നിൽക്കണം. അപ്പൊ ഈ ഒരു ബോധം സുവിശേഷകരെ ഉണ്ടാകണം. ഇന്ന് ഇതാ നമ്മൾ പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച്, കർത്താവ് യേശുവിനെ കുറിച്ചൊക്കെ ഇതാ ക്രിസ്റ്റൽ ക്ലിയർ ആയി ബൈബിൾ ഉള്ളതുപോലെ തന്നെ പറയുന്നു. എന്നാല് ഇത് കേട്ടിട്ട് നല്ലൊരു പങ്ക് സഹോദരങ്ങൾ ദൈവദാസന്മാര് വായടച്ച് മിണ്ടാതിരിക്കുക, പേടിച്ചിരിക്കുക, അവർക്ക് അറിയാം ഇതാണ് സത്യമെന്ന്, അവർ മിണ്ടുന്നില്ല. കാരണം അവരെ ഈ പറഞ്ഞതുപോലെ പത്രോസിന്റെ പറയാൻ പോകുന്ന പരിപാടിയാണ്. ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളില് ജനത്തിന്റെ സപ്പോർട്ട് അല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിന്റെ സപ്പോർട്ടാ വേണ്ടത്. ദൈവത്തിന്റെ സപ്പോർട്ട്, ദൈവോ കുഞ്ഞെ നീയോ ഉണ്ടോ, നീയാ ഭൂരിപക്ഷം. ഇന്ന് 7.5 ബില്യൺ ജനങ്ങൾ ചുറ്റും നിന്ന് നിങ്ങൾക്ക് എതിരെ നിന്നാലും ദൈവം നിങ്ങളുണ്ടോ, നിങ്ങൾ നിലനിൽക്കും, ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കും. ഹല്ലേലൂയ, നിങ്ങൾ വീഴത്തില്ല, കാരണം നിങ്ങൾ ദൈവത്തെ ജനിച്ചതാ, ദൈവത്തെ ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കും. ഹല്ലേലൂയ. ഒരു വാക്ക് ഞാനത് അത് ദൈവദാസന്മാർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് വായിക്കാം. രണ്ട് വഞ്ചിയിൽ കാലിയോട്ട് നിൽക്കരുത്, ഇരുമനസ്സുള്ള തന്റെ സകല വഴികളും ആസ്ഥിരന. അവരെ ഇവരെ ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റില്ല, ലോകത്തെയും ദൈവത്തെ ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വീണുപോകും, വീണുപോകും, അങ്ങനെ നിൽക്കരുത്. ബീ ഇൻ ഗോഡ് സൈഡ്. മോശ വിളിച്ചു പറഞ്ഞ ഒരു വിളിയുണ്ട്, അതായത് കാളയെ ആരാധിക്കുന്ന ഒരു കൂട്ടര്. എന്നാൽ ഇതിന്റെ നടുവിൽ സ്വർഗത്തിൽ ദൈവത്തോട് കൂടെ നിന്ന മോശ ഒരുവൻ മാത്രമേ ഉള്ളൂ. താഴേക്ക് ഇറങ്ങി വന്നപ്പോ ജനം കാളയെ ആരാധിക്കുന്നു, ഒറ്റ വിളിയാ. ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു എന്നല്ല, ഒറ്റ വിളിയാ. ദൈവത്തിന്റെ പക്ഷത്തുള്ളവരാരുണ്ട്? മോനെ നീ ഉണ്ടോ, നീ ഉണ്ടോ എങ്കിൽ ദൈവം നിന്നെ തെരഞ്ഞെടുക്കും. അയ്യോ ഞങ്ങൾ മറ്റത് 11 ഗോത്രങ്ങളോ ഭൂരിപക്ഷം പോകാമ്പറ പറയുന്ന ഗോത്രത്തോട് ദൈവത്തിന് എതിര് നിൽക്കുന്നവരാണെങ്കിൽ അവർ മാറണക്കട്ടെ. ദൈവത്തോട് കൂടെ നിൽക്കുന്നവന്റെ കൂടെ നിൽക്ക, ദൈവത്തോട് കൂടെ നിൽക്കുന്നവന്റെ കൂടെ. ഹല്ലേലൂയ. ഇതാ ഗലാത്തിലെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓ ലോർഡ് ഐ ലവ് യു. അവിടെ എഴുതിയിരിക്കുകയാണ് അതിന്റെ 2:11, ശ്രദ്ധിച്ചു വായിച്ചോളുക. ദൈവദാസന്മാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്നാൽ കേഫാവ്, കേഫാവിന്റെ പത്രോസ് അന്ത്യോക്യയിൽ വന്നാറേ ജാതികളുടെ ക്രിസ്ത്യാനിത്വത്തിന്റെ തലത്തിലെത്തിയപ്പോ, ജെറുസലേമിലാണ് യഹൂദന്മാർ ക്രിസ്ത്യാനിത്വത്തിന്റെ തല തുടങ്ങി, അതിനുശേഷമാണ് അന്ത്യോക്യ. അന്ത്യോക്യയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ, അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. അഭിമുഖമയതുന്നു. കാരണം എന്താ? ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ജനത്തെ തിരിച്ചു കളയുക, ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ജനത്തെ തിരിച്ചു കളയുക. ഏയ് പൗലോസേ, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നീ ഇന്നലെ മുളച്ചവനാ, ഇവരൊക്കെ പാരമ്പര്യമായിട്ട് ക്രിസ്തുവിനോടുകൂടെ നടന്നവരല്ലേ, പൗലോസേ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ചില എൽഡർലി ദൈവദാസന്മാരുണ്ടെങ്കിൽ ഉടനെ പൗലോസിന് ഉപദേശം കൊടുത്തേ, ഉപദേശം കൊടുത്തേ, ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ പൗലോസ്. നമ്മളൊക്കെ ഒരു ഗ്രൂപ്പല്ലേ പൗലോസേ? നോ 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 നോ, ഞാൻ ദൈവത്തിന്റെ ഗ്രൂപ്പാ, എന്റെ ഫെലോഷിപ്പ് ദൈവത്തിന്റെ ഫെലോഷിപ്പാ. ഞങ്ങൾക്ക് പിതാ, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും എന്റെ പുത്രനോടും, ആ കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടാകാൻ അവിടെ കണ്ടും കേട്ടതുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു, അല്ലാതെ നിങ്ങളോട് കാണിക്കുന്നതിനോട് കൂടാനല്ല ദൈവം എന്നെ വെച്ചിരിക്കുന്നു. ഇതേ മനോഭാവം അദ്ദേഹം സംസാരിക്കുന്നേ. ഇതാ അവന് കുറ്റം കാണാൻ, പത്രോസിന് കുറ്റം കാണുക, ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. എന്നിട്ട് പറയാണ് എന്താണ് കുറ്റം? യാക്കോവിന്റെ അടുക്കൽ നിന്ന്, ജെറുസലേമിൽ നിന്ന്, ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന്, ചിലർ വരും മുമ്പേ അവൻ എങ്ങനെ ജീവിച്ചു? അവൻ ജാതികളോടുകൂടെ തിന്നുപോകുന്നു. ഒരു കുഴപ്പമില്ല, ഓയ്യോ നിങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളല്ലേ, നിങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളല്ലേ, ജാതികളോട് കൊടുക്കുന്നു, അവരോട് തോളത്ത് കൈയിട്ട് അവരോടുകൂടെ നടക്കുക. ഇത് യഹൂദന് പതിവില്ല. പക്ഷേ ഈ യാക്കോബിന്റെ എടുക്കുന്ന ആള് വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട്, ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നവരെ ഭയപ്പെട്ടിട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു, വളരെ മാറി നിന്നു. അയ്യോ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലൊന്നുമില്ല, ഞാൻ ഇതാ യഹൂദന്മാരുടെ കൂട്ടത്തില്, ഞാൻ യഹൂദന്മാരുടെ കൂട്ടത്തില്. പരിച്ഛേദനക്കാരെ ഭയന്ന് പിൻവാങ്ങി നിന്നു. ചിലര് പറയുന്നു എന്നോടാണല്ലോ ഇത് പറയുന്നേ, എന്നോടാണല്ലോ ഇത് പറയുന്നേ, പിൻവാങ്ങി നിന്നു. ആ സമയത്താണ് ഇവിടെ എഴുതിക്കുന്നത്, ശേഷം യഹൂദന്മാര് അവനോടുകൂടെ കപടം കാണിച്ചത് കൊണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, പത്രോസ് ചെയ്യുന്നത് കാണിക്കാൻ നോക്കിയെന്നോ ബാക്കിയുള്ളവര്. ദൈവദാസനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലാണ് ദൈവം അങ്ങയാക്കിയിരിക്കുന്നത്. അങ്ങ് തെറ്റിയാൽ അങ്ങയോടെ തെറ്റാൻ ധാരാളം പേരുണ്ടാവും, ധാരാളം പേരുണ്ടാവും, അതിന്റെ കണക്ക് മുഴുവൻ കൊടുക്കേണ്ടി വരും. ശേഷം യഹൂദന്മാരും ഈ പത്രോസിനോട് കൂടെ ചേർന്ന് നിന്നു. അപ്പോ തെറ്റിയവനോട് ചേരാനും ആളുണ്ടാകും, തെറ്റിയവനോട് ചേരാനും ആളുണ്ടാകും. ശ്രദ്ധിച്ചേ, എന്നിട്ട് എഴുതിയിരിക്കുകയാണ് അടുത്തത്, ശേഷയഹൂദന്മാരെ അവനോടുകൂടെ കപടം കാണിച്ചത് കൊണ്ട്, കപടമാണ് യാഥാർത്ഥ്യമല്ല, കപടം കാണിച്ചത് കൊണ്ട് ബർന്നബാസ് അവരുടെ കപടത്താ തെറ്റിപ്പോകാനിട വന്നു. ശ്രദ്ധിച്ചേ, പൗലോസിനെ സഭയിലേക്ക് കൊണ്ടുവന്ന, പൗലോസിനെ കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച ബർന്നബാസ് തെറ്റിപ്പോയി. ബർന്നബാസ് അവരുടെ കപടത്താ തെറ്റിപ്പോ, അവര് കപട കാണിച്ച, പക്ഷേ ബർന്നബാസും തെറ്റിപ്പോയി. കാരണം ഇതാ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരല്ലേ, ഇവരൊരിക്കലും തെറ്റുവരില്ല, ഇവർക്ക് തെറ്റു വരത്തില്ല. നോ 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 നോ, ശ്രദ്ധിച്ചേ, ബൈബിളിലെ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോ സഹോദരങ്ങൾ ശ്രദ്ധിക്കേ, ചരിത്രം ചരിത്രമായിട്ട് എടുക്കണം. ദൈവം കൊടുത്താലേ അവർക്ക് കൊടുത്ത ലേഖനങ്ങൾ അത് ലേഖനമായിട്ട് എടുക്കണം. ചരിത്രം ശ്രദ്ധിച്ചേ, ദൈവം വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിലും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അതിലുണ്ടാകും. ചരിത്രം ചരിത്രമായിട്ട് എടുത്താൽ മതി. ചരിത്രത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വാക്കുകളുണ്ടോ അത് ദൈവവചനമായിട്ട് എടുക്കുക. ഇത് അപ്പസ്തോല പ്രവർത്തികൾ ചരിത്രമാണ്, അതോടൊപ്പം തന്നെ ലേഖനത്തിന് ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇത് ചരിത്രം എഴുതിയിരിക്കുകയാണ്. ചരിത്രം എഴുതുമ്പോ ഇതാ ഉടനെ ഇതാ പത്രോസ് ഇങ്ങനെ ചെയ്തില്ലേ, ദൈവവചനമല്ലയോ, ഗലാത്യലേഖനം രണ്ടാം അധ്യായ പ്രകാരം വചനമല്ലയോ എന്ന് പറഞ്ഞാൽ അത് പ്രകാരം പോകരുത്. തെറ്റ് തെറ്റായിട്ട് എടുക്കുക, ചരിത്രം ചരിത്രമായിട്ട് എടുക്കുക, നമുക്ക് ദൈവം തന്ന ലേഖനം ലേഖനമായിട്ട് എടുക്കുക. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ചില ഭാഗങ്ങളിൽ പറയുന്നത്, ഇതാ ഇത് ഞാനല്ല ദൈവം തന്നെ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ ഞാൻ കൽപ്പിക്കുന്നത് കൊണ്ട്, പറയുന്നത് കൊണ്ട്, ദൈവം കൽപ്പിക്കുന്നത് കൊണ്ട്, ഇതിനെ രണ്ടും ഒന്നായിട്ട് ചെറുത്. ദൈവം പറഞ്ഞതിനെ ദൈവം പറഞ്ഞതായിട്ടോ, പൗലോസ് പറഞ്ഞതിനെ പൗലോസ് പറഞ്ഞതായിട്ട് എടുക്കുക. അപ്പൊ പൗലോസ് അതിനെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, പത്രോസ് തെറ്റിപ്പോയി, ചില ഭാഗത്ത് പൗലോസ് തെറ്റിപ്പോകുന്നുണ്ട്, പൗലോസ് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരി ആവുക. അത് ഏതെല്ലാം വിഷയത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണോ ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്റെ അനുകാരി വേണമെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ആത്യന്തികമായി നാം നോക്കേണ്ടത് കർത്താവ് യേശുവിനെയാണ്, യേശുവിനെയാണ്. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നാം നോക്കേണ്ടത് കർത്താവ് യേശുവിനെയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ജീവിത യാത്രയിൽ നമ്മൾ പരീക്ഷയിലാണ്. കാരണം ഇത് കഴിഞ്ഞാൽ നമ്മളുടെ ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, ജയിച്ചോ തോറ്റോ എന്ന്. ഇതുകൊണ്ടാണ് വെളിപ്പാട് 27 പറയുന്നത്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അപ്പൊ എന്ത് കഴിഞ്ഞു? പരീക്ഷ കഴിഞ്ഞു. നമ്മളിപ്പോ എവിടെയാ? നമ്മളിപ്പോ എക്സാമിനേഷനില്ല, നമ്മളിപ്പോ എക്സാമിനേഷൻ ഹാളിലാ. മറന്നുപോകരുത്, എക്സാമിനേഷൻ ഹാളിലാണ് നമ്മളിപ്പോ ആയിരിക്കുന്നേ. നമ്മളെ ജയിപ്പിക്കാൻ നമ്മളോട് കൂടെ നമ്മുടെ ദൈവം കൂടെ ഉണ്ട്. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, മോനെ ഇന്നത് ചെയ്യ, മോളെ ഇന്നത് ചെയ്യ. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. പക്ഷെ സ്വയത്തെയാണ് അനുസരിക്കുന്നതെങ്കിൽ, ജഡത്തെയാണ് അനുസരിക്കുന്നതെങ്കിൽ നമ്മൾ തോക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ചെറിയൊരു മണ്ഡലം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ, 5 നിലയുള്ള പദ്ധതിയിൽ ആദ്യത്തെ 3 നില ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഡ് റിപ്ലനിഷ് ആയി അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് 2 നില സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ, അടക്കുക വാഴുക എന്നത് വന്നത്. അപ്പോ ഈ അടക്കുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ളതിന് മുമ്പ് എക്സാം ഉണ്ട്, പരീക്ഷയുണ്ട്. അപ്പൊ ഈ പരീക്ഷയിലും നമ്മൾ ജയിക്കണം. അപ്പൊ ജയിക്കണമെങ്കിൽ എന്നാ വേണം? നേരത്തെ ഫിസിക്കൽ ആയിട്ടുള്ള 3 നിലയായിരുന്നു നമ്മൾ കെട്ടിക്കൊണ്ടിരുന്നത്, ജഡത്തിലുള്ളത്, സന്താനമുള്ള പെരുകി ഭൂമി നിറയുക. അത് സ്പിരിച്വലി നമ്മുടെ ഉള്ളിൽ നടക്കണം. ഈ 3 നില നേരത്തെ ജഡികമായിട്ട് നടന്നിരുന്നത്, ഇത് ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിൽ നടന്നാലേ നമുക്ക് ആത്മീയമായിട്ട് ജയം പ്രാപിക്കാൻ പറ്റും. ഇതിന്റെ പേരാണ് ആത്മാവിന്റെ കരിക്കുലം. ഈ ആത്മാവിന്റെ കരിക്കുലത്തിൽ നമ്മൾ വളരണം. ആത്മാവിന്റെ കരിക്കുലത്തിൽ നമ്മൾ പഠിക്കണം. ആത്മാവ് വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും ആ സത്യത്തിന്റെ ആത്മാവ് നമ്മളെ സകല സത്യത്തിന് വഴി നടത്തും. അപ്പോ ഈ ഒരു മണ്ഡലത്തിൽ നമ്മൾ വളരാൻ തയ്യാറാണെങ്കിൽ മാത്രമേ 4 നിലയായി ജയം വരികയുള്ളൂ. ഹല്ലേലൂയ. 4 നിലയായി ജയം വരികയുള്ളൂ. അതായത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടാൻ തുടങ്ങും. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന കാര്യങ്ങൾ നേരത്തെ കേട്ടു, ക്രിസ്തുവിലെല്ലാം ജയം അല്ലെ. ഈ ഒരു 3 മണ്ഡലത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും വില കൊടുക്കേണ്ടി വരും. വില ആത്മാവിന്റെ കരിക്കുലത്തിൽ ഇവിടെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും വില കൊടുക്കുക. ഇവിടെ ജയിക്കുക, ആത്മമണ്ഡലം ജയിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക മണ്ഡലത്തിൽ, ഇതേ ഭൗതിക മണ്ഡലമല്ലോ, ജഡമണ്ഡലത്തിൽ ഒരു തകർച്ച, ഒരു തളർച്ച കടന്നു വരും. പക്ഷെ നമ്മൾ അവസാനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസ് പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലെ കഷ്ട സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ തകർന്നു പോകുന്നില്ല. തകർന്നു പോകുന്ന ദൈവം സമ്മതിക്കത്തില്ല. പക്ഷെ ഇതൊരു കരിക്കുലം, ആത്മാവിന്റെ കരിക്കുല, ആത്മാവിന്റെ കരിക്കുലമാണ്. ഇതില് ഇതേ രീതിയിൽ തന്നെ, നേരത്തെ ജഡമായിരുന്നു സന്താനപുഷ്ടി, ഇതിപ്പോ ആ സന്താനപുഷ്ടിയല്ല, ജഡീക സന്താനപുഷ്ടിയല്ല, ആത്മീക സന്താനപുഷ്ടി. ആത്മീക സന്താനപുഷ്ടിയുള്ളവനായി പെരുകി നിറയണം. ശ്രദ്ധിച്ചേ, ഇത് ഈ നിറവ് എവിടെയാണെന്നറിയാമോ? ആത്മീക സന്താനപുഷ്ടിയാണ് ഉള്ളവനാവും. ഇത് എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിനെ നമ്മൾ കർത്താവായി, ദൈവപുത്രനായി, മെസിഹയായി നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈ സന്താനപുഷ്ടിയുള്ളവനാകുവാനുള്ള ക്രമീകരണം നമ്മളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് 1 യോഹന്നാൻ 4:15 പറയുന്നത്. അതൊരു ആപ്ലിക്കേഷന് തുല്യമാണ്. ഡെയിലി ബ്രെഡ് കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഴയ കാലങ്ങളിൽ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു വീട് വെച്ചു, ഇലക്ട്രിസിറ്റി ഇല്ല, അതിന് ഇലക്ട്രിസിറ്റിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോലെയാണ് ആ വചനം. ദൈവം നമ്മുടെ ഉള്ളിൽ നേരത്തെ ഉണ്ടായിരുന്നു, ആദത്തെ സൃഷ്ടിച്ചപ്പോ. എന്നാൽ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് പോയി, ഇലക്ട്രിസിറ്റി പോയതിന് തുല്യം. എന്നാൽ വീണ്ടും ആ ദൈവം മടങ്ങി വരാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് നാം യേശുവിനെ കർത്താവായി, ദൈവപുത്രനെ അംഗീകരിക്കുമ്പോൾ നടക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 കാര്യം നടക്കുന്നുണ്ട്. 1, യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ പഴയകാല ആദത്തിന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും സ്വതന്ത്രരായി, സൗജന്യമായി അവൻ രക്ഷിക്കപ്പെടുക. 2, ഇതാ അവിടെ നടക്കുകയാണ്, ദൈവം അതോടുകൂടെ നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുവാൻ ഉള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഉള്ളവരുടെ ഉള്ളിൽ ദൈവം വന്ന് വാസം ചെയ്യാൻ ആരംഭിക്കുക. വായിച്ചേ 1:4-5, 1 യോഹന്നാൻ 4:15, സോറി 4:15.
യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു.
ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ താമസം അവനിൽ ആരംഭിക്കുക. ആദത്തിൽ ദൈവം താമസം ഉണ്ടായിരുന്നു, പാപം ചെയ്തപ്പോ ആ താമസം മാറി, ദൈവത്തെ നഷ്ടമായി. എന്നാൽ അത് തിരിച്ചു വരികയപ്പോ യേശു ദൈവപുത്രനെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഉടനെ പറയുന്നു ദൈവം അവന് വാസം ആരംഭിക്കുക, ദൈവം അവന് വാസം ആരംഭിക്കുക. വീണ്ടും ഇതാ ഇലക്ട്രിസിറ്റി നേരത്തെ ഉണ്ടായിരുന്നത് കട്ടായി പോയതാണ്, പക്ഷേ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്തു തിരിച്ചു കിട്ടിയതുപോലെ ദൈവം അവനിൽ വീണ്ടും വന്ന് വസിക്കുകയാണ്. നമ്മൾ ഗോഡ്സ് കണ്ടെയ്നേഴ്സ് ആണെന്നേ, ഗോഡ്സ് വെസൽസ്. ഹല്ലേലൂയ. വീണ്ടും ദൈവം അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ദൈവം വസിക്കുന്നതിന്റെ പേരാണ്, ആ പണി വസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ദേവാലയം. ദേവാലയം, ഹല്ലേലൂയ. അതിനെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്നത്. ആ ദേവാലയത്തെയാണ് പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ കീ വാക്യം, എഫ് എസ് ലേഖനം 2:22 വാക്യം. ഹല്ലേലൂയ. ആത്മാവിനാൽ പണിതു വരുന്നു. ഒന്ന് വായിച്ചേ.
അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു.
അപ്പൊ നമ്മൾ എന്തായി മാറണം? ഗോഡ്സ് കണ്ടെയ്നേഴ്സ് ആയി, പരിപൂർണമായി ദൈവത്തിന്റെ ആലയമായി മാറണം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി നമ്മൾ മാറണം. ഹല്ലേലൂയ. അപ്പൊ ഇതിലേക്കാണ് നമ്മളെ പണിതു വരുന്നത്. അല്ലാണ്ട് യേശു രക്ഷകനായി സ്വീകരിച്ചു, എല്ലാം അവസാനിച്ചു, ഇനി പഴയതിലേക്ക് തിരിഞ്ഞു, ഇത് ആരാധിച്ചാൽ കിട്ടും, ഇവിടെ ഉള്ള നല്ലൊരു ജീവിതം കിട്ടും, അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാലോ? ഇവിടെ ഉള്ളത് ഒരു ഒരു കണ്ണടച്ച് തിരുന്നു തീരും. Now we are in the examination hall. മനസ്സിലാക്ക, നമ്മൾ എക്സാമിനേഷൻ ഹാളില്ല. എന്റെ കുഞ്ഞെ, നിന്റെ ഭർത്താവ് നിന്നോട് ചാടിക്കടിച്ചോ, നീ ഇന്ന് എക്സാമിനേഷൻ ഹാളില്ല. നിന്റെ ഭാര്യ നിന്നെ അനുസരിക്കാതിരുന്നോ, നീ എക്സാമിനേഷൻ ഹാളിലാണ്. നിന്റെ എംപ്ലോയർ, നിന്റെ എംപ്ലോയി നിന്നോട് ചീത്തയായി പെരുമാറിയോ, നീ എക്സാമിനേഷൻ ഹാളിലാണ്. സകല വിഷയത്തിലും ഞാനും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലാണ്. ഹല്ലേലൂയ. എക്സാമിനേഷൻ ഹാളില്ല. ഇവിടുത്തെ ജയം എന്ന് പറയുന്നത് സ്വർഗീയ പിതാവ് എന്ത് പറയുന്നു അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക, അതാണ് എന്റെ ജയം. എന്ത് പറയാൻ പറഞ്ഞു അത് പറയുക, അതാണ് എന്റെ ജയം. എന്ത് കാണിച്ചു തരുന്നോ അത് നാം കാണിക്കുക, അതാണ് എന്റെ ജയം. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് നാം മറന്നു പോകരുത്. അപ്പൊ ആദ്യത്തെ മൂന്ന് മണ്ഡലങ്ങൾ സ്പിരിച്വലി നമ്മൾ നേരത്തെ ജനികമായിരുന്നു, സ്പിരിച്വലി പണിയുന്നുവെങ്കിൽ മാത്രമേ പ്രിയ സഹോദരങ്ങളെ നമുക്ക് നാലാം നില ജയത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. പലരും ചിന്തിക്കുന്നുണ്ട്, പലരും പറയാറുണ്ട്, ഈ ഷാജിബുദ്ധൻ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? ലോകം കാണാൻ പറയാത്തതും ലോകം കേൾക്കാത്തതും ഒക്കെയാണല്ലോ കിട്ടുന്നത്. പ്രിയ സഹോദരങ്ങളെ, സത്യമാ. അപ്പൊ പുത്തനെ മനസ്സിലായല്ലോ ലോകത്തിൽ അതില്ല എന്ന്. ലോകത്തിൽ അതില്ല, പിന്നെ എവിടെന്നാ കിട്ടുന്നത്? 1 യോഹന്നാൻ 5:4. 1 യോഹന്നാൻ 5:4 അതാണ് നാലാം നില. 1 യോഹന്നാൻ 5:4 അവിടെ പറയുന്നത് എന്തുവാ? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ എവിടുത്തെങ്കിലും വായിച്ചേ.
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു.
അപ്പോ ഈ ലോകത്തിനല്ല കിട്ടുന്നത്, ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്, ദൈവത്തിൽ നിന്ന്. അപ്പൊ ദൈവത്തിന് കിട്ടിയാൽ അതിനെ നമുക്ക്, അതുകൊണ്ട് നമുക്ക് നാലാം നില പണിയാം. നാലാം നില പണി ജയമാണ്. നാലാം നില ദൈവത്തെ ജനിക്കുന്നതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. പക്ഷേ ജയിക്കണമെങ്കിൽ, ദൈവത്തിന് കിട്ടണമെങ്കിൽ അതിനു മുമ്പ് ശ്രദ്ധിച്ചേ, അതിനു മുമ്പ് നമ്മൾ ഈ മൂന്ന് നിലകളിൽ പ്രവർത്തിക്കുന്നവരും വില കൊടുക്കുന്നവരുമായി തീരണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവിക വിഷയമായി സമ്പന്നനാകാതെ. ഈ ലോകപ്രകാരം നമുക്ക് സമ്പന്നനാകാം, പക്ഷെ സ്ഥലത്തേരികൊണ്ട് തീരും. അത് നമുക്ക് ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്. ഉണ്മാനും ഉടുപ്പാനും ഈ ലോകത്തിലെ കാര്യങ്ങളെ ആ മെയിൻ്റനൻസ് നടത്താനും ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിവിടെ കൊണ്ട് തീരും. പക്ഷെ ദൈവിക വിഷയമായി നാം സമ്പന്നനാകണം, അതൊരിക്കലും തീരത്തില്ല, ഒരിക്കലും അവസാനിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോ നാലാം നില, അഞ്ചാം നിലയിലേക്ക്, നാലാം നില എത്തണമെങ്കിൽ അത് കഴിഞ്ഞാൽ അഞ്ചാം നില പറ്റുള്ളൂ. ആദ്യത്തെ ഈ മൂന്ന് നിലകൾ നമുക്ക് വരണം. അതിൽ ഒന്നാം നില ഫ്രൂട്ട്ഫുൾ ആകാൻ ആദ്യത്തെ പരിപാടി യേശുവിനെ കർത്താവും രക്ഷിതാവും ദൈവപുത്രനുമായി അംഗീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക. അതാണ് ഫ്രൂട്ട്ഫുൾ ആകാനുള്ള ആദ്യ സ്റ്റെപ്പ്. അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടി? സീഡ് കിട്ടി. സീഡ് ഇതുകൊണ്ടാണ് പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതാലും, ആ ജീവനുള്ള ദൈവത്തിന്റെ വചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. ഫ്രൂട്ട്ഫുൾ, വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ക്രിസ്തീയ സഭകളിൽ ചേരുവാനുള്ള അവസരം കിട്ടിയിരിക്കുന്നതല്ല. ദൈവപുത്രനാകാനുള്ള അധികാരം കിട്ടിയിരിക്കുന്നു. എടുത്തിരിക്കുന്നു വായിച്ചു.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു.
അശ്രദ്ധിച്ച സീഡ് കൊടുത്തിരിക്കുകയാണ്. ഏതാണ് സീഡ്? കർത്താവായ യേശു എന്ന സീഡ് തന്നെയാണ്. ദൈവപുത്രൻ എന്ന സീഡ് നമുക്ക് തന്നിരിക്കുകയാണ്. എന്തായി തീരാനാണ്? ദൈവപുത്രന്മാരായി തീരാനുള്ള അധികാരം, അവസരം തന്നിരിക്കുകയാണ്. അപ്പൊ ഈ അവസരം തന്നിട്ട് ഇതൊന്നും ഞാൻ കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയരുത്. ഞാൻ ഈ ബൈബിളിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ബൈബിളിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ബൈബിൾ ഇല്ലായിരുന്നു, ഞാൻ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഈ വചനം ഇല്ലായിരുന്നു, ഞാൻ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഈ ലോകത്തിലെ പ്രസംഗരെന്തെങ്കിലും പറഞ്ഞിട്ടങ്ങ് പോ, ഞാൻ അതനുസരിച്ച് ഭക്തിയുടെ മാർഗത്തിൽ പോയേനെ. പക്ഷേ ബൈബിൾ സത്യം അറിഞ്ഞതോടെ സത്യമെന്നെ സ്വതന്ത്രമാക്കിയാണ്. ഇതിന്റെ പേര് സത്യവേദ ഉത്സവം എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, സൂപ്പുൾ ആദ്യത്തെ നില ഇതാ നമ്മുടെ ഉള്ളിൽ വളർന്നു. ഇനി ഈ അവസരത്തെ നമ്മൾ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. എവിടെയാണ്? നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ സോളിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മളുടെ ദേഹിയിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ദേഹിയിൽ മൾട്ടിപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വ്യവസ്ഥകളെ വെച്ചിട്ടുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ആകണമെങ്കിൽ ഒന്ന് തകർന്നാലേ മറ്റൊന്ന് മൾട്ടിപ്ലൈ ആകത്തു. സത്യം മനസ്സിലാക്കുക. തകരാതെ മൾട്ടിപ്ലൈ ആകത്തില്ല. തകർന്നാലേ മൾട്ടിപ്ലൈ ആകൂ. ആര് പറഞ്ഞ സ്ട്രാറ്റജിയാന്ന് അറിയാമോ? കർത്താവായ യേശു പറഞ്ഞ സ്ട്രാറ്റജിയാണ്. യോഹന്നാൻ 12:24 കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തെങ്കിൽ അത് വളരെ ഫലം കൊടുക്കും. ചത്തില്ലയോ അത് അങ്ങനെ തന്നെ ഇരിക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച മകനെ, മകളെ, നിന്റെ അകത്ത് സീഡുണ്ട്, നിന്റെ അകത്ത് ജീവനുണ്ട്. ആ ഗോതമ്പ് മണിയുടെ ഉള്ളിൽ ജീവനുള്ളതുപോലെ ജീവനുണ്ട്. പക്ഷേ നീ അതേപോലെ തന്നെ ഇരുന്നാൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇരുന്നാൽ നീ അങ്ങനെ തന്നെ ഇരിക്കും. 25 വർഷമായി ബ്രദറെ ആ സഭയില് ഞാൻ, ഒരു മാറ്റവും അങ്ങനെ തന്നെ ഇരിക്കും. യേശുവിനെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം, പരിശുദ്ധ അഭിഷേകം പ്രാപിക്കാം, അങ്ങനെ തന്നെ ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ യേശു പറഞ്ഞ പദ്ധതികൾ ചെയ്യേ, യേശു പറഞ്ഞ പദ്ധതികൾ ചെയ്യേ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ആ ഭാഗം ഒന്ന് വായിച്ച് 12:24
നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും.
ആമേൻ, ആമേൻ. ഉറപ്പിച്ചും തറപ്പിച്ചും യേശുവാകുന്ന ഞാൻ എന്നെ അനുഗമിക്കുന്ന, എന്നെ കേൾക്കുന്ന ജനത്തോട് പറയുന്നു എന്നാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. സഹോദരങ്ങളെ, യേശു നമുക്ക് വേണ്ടി ചത്തതുകൊണ്ട്, ആ ഭാഷ തന്നെ പറയാണ്, നമുക്ക് വേണ്ടി കാൽവരി മരിച്ചത് കൊണ്ട് നമ്മൾ വീണ്ടും ജനിച്ചു. ശരിയാണോ അല്ലേ? പറ. അപ്പൊ ഒരു മരണം നടക്കേണ്ടിയിരുന്നു. ഈ ആദ്യത്തെ സ്റ്റെപ്പ് സൗജന്യമായിട്ട് നമുക്ക് തരാം. ആദ്യത്തെ സ്റ്റെപ്പ് അവനെ കൈക്കൊണ്ട് നമുക്ക് വിശ്വസിക്കുന്ന അവർക്ക് ദൈവമക്കളാകാനായിട്ട് ഒരു മരണം നടക്കേണ്ടിയിരുന്നു. ആ മരണം നടന്നതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ സൗജന്യമായിട്ട് ഒന്നാം നില വന്നത്. രണ്ടാം നില കെട്ടണമെങ്കിൽ നമ്മൾ മരിക്കണം. അതിന് മനസ്സില്ലാത്തത് കൊണ്ടും അത് പഠിപ്പിക്കാത്ത സഭകളായതുകൊണ്ടും ഈ ജനം വളരുന്നില്ല. ഈ ജനത്തിന്റെ ഉള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല. മൾട്ടിപ്ലിക്കേഷൻ നടക്കാതെ റീപ്ലനിഷിംഗിലേക്ക് പോകില്ല. രണ്ടാം നില കടണമെങ്കിൽ നമ്മൾ മരിക്കണം. നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കണം. പഴയ മനുഷ്യൻ മരിച്ചെങ്കിലേ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ പറ്റില്ല മക്കളെ, പറ്റില്ല. ഹല്ലേലൂയ. ഈ ഒരു സംഭവം മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പുട്ട് ഓഫ് യുവർ ഓൾഡ് മാൻ. നിങ്ങളെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യനെ ധരിക്കണം. അപ്പോ ഉപേക്ഷിക്കണം. ഒന്നിന്റെ തളർച്ച മറ്റേതിന്റെ വള, ഒന്നിലുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ മറ്റൊന്നിന്റെ വള. താൽക്കാലികത്തിന്റെയാണ് മരണം, പക്ഷെ വളർന്നു കയറുന്നു നിത്യമായത്. വളർന്നു കയറുന്ന നിത്യമായതാ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പുതിയ മനുഷ്യന്റെ മരണമില്ലാത്തവന്റെ വളർച്ചയുടെ വളപ്പിന് തുല്യമാണ് പഴയവന്റെ തകർച്ച. പഴയവന്റെ തകർച്ച. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കുക, പൗലോസ് പറയുന്ന ആ രംഗം ഞാൻ ഊരെ ആർത്തിക്കട്ടെ. പൗലോസ് പറയുന്ന ഒരു കാര്യം, എല്ലാവരും ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും, ഒരുപക്ഷെ രാത്രിയിൽ കിടന്ന് കരയുകയായിരിക്കാം, എല്ലാവരും കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഞങ്ങൾ തകർന്നു പോകുന്നില്ല. അതായത് ഞങ്ങൾ ഇല്ല മണ്ണടിഞ്ഞു പോകുന്നില്ലെന്ന്. ഞങ്ങളുടെ പുറകിൽ ഞങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ആ അപ്പന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, മോനെ പോരട്ടെ, കുറച്ചുകൂടി തേജസ് പോരട്ടെ നിന്റെ ജീവിതത്തിലേക്ക്, വീണ്ടും തേജസ് പോരട്ടെ, വീണ്ടും തേജസ് പോരട്ടെ മോനെ, വീണ്ടും കമോൺ കമോൺ, ഐ ആം വിത്ത് യു മൈ സൺ. ഈ രീതിയിൽ മക്കൾക്ക് മാക്സിമം തേജസ് കൊടുക്കുന്ന ഒരു പിതാവ്, ആ പിതാവുണ്ട്. ആ പിതാവ് പറഞ്ഞു തരുന്ന സ്ട്രാറ്റജിയിലൂടെ പൊക്കോളും. ഈ ലോകത്തിന്റെ മണ്ഡലത്തിൽ, ലോകത്തിലെ മക്കൾ പറയുന്ന രീതി പോയാൽ ഇതൊന്നും നടക്കത്തില്ല. 30 വർഷമായി ബ്രദറെ ഞാൻ ഈ സഭയില്, അന്നത്തെ സാക്ഷ്യം തന്നെ ഇന്നത്തെ സാക്ഷ്യം. ഒരു വളർച്ചയില്ല, ഒന്നും പുതിയതായില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ പുതിയതായി ദൈവത്തിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി കടന്നു വന്നവർ അതിലേക്ക് കടന്നു വന്നാൽ, ഒരുവൻ ക്രിസ്തുവിലായവരും പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതിയത് വന്നിരിക്കുന്നു, ഇതിനെല്ലാം ദൈവം തന്നെ കാരണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരുത്തൻ കടന്നു വന്നു കഴിഞ്ഞാൽ, അവൻ വളർന്ന് കയറുമ്പോൾ ഇതാ മുൻപിലുള്ളതിനെയൊക്കെ പുറകിലാക്കും. മുമ്പന്മാരെല്ലാം പീപ്പന്മാരാവും, പീപ്പന്മാരെ ഇവർ മുൻപിലേക്ക്. അറിയേണ്ടത് അറിയണം, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം, ഓരോ കാര്യം ഉപയോഗിക്കണം, അതിൻ്റെതായ സ്ട്രാറ്റജിയും. ഇതാ നമ്മുടെ സ്പിരിച്വൽ ആത്മീക മണ്ഡലം, മനുഷ്യന് കാണാത്ത മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആകാൻ യേശു മരിച്ചു, അതുകൊണ്ട് സൗജന്യമായിട്ട് കിട്ടി. മൾട്ടിപ്ലൈ ആകാൻ നമ്മൾ മരിക്കണം. നമുക്കത് സൗജന്യമല്ല, ഇത് നമ്മൾ വില കൊടുത്തെങ്കിലേ നമുക്ക് വളരാൻ പറ്റും. ഇതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തേശുവിലുള്ള മനോഭാവം തന്നെ മക്കളെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ക്രിസ്തേശുള്ള മനോഭാവം എന്താണ്? ആ മനോഭാവം, ആ കഷ്ട സഹിക്കാനുള്ള ഒരു മനോഭാവം ക്രിസ്തേശുവിന് ഉണ്ടായിരുന്നു. ഒന്നുമാത്രം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ലോർഡ് ഐ ലവ് യു.
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ.
ക്രിസ്തു ജഡത്തിൽ കഷ്ട സഹിച്ചത് കൊണ്ട് എന്റെ മക്കളെ, നിങ്ങൾ ക്രിസ്തുവിനെ ആരാധിപ്പിൻ എന്ന് പറഞ്ഞ് അവസാനിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. ആരാധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ അത് ആരാധന കൊണ്ട് റീപ്ലേസ് ചെയ്യരുത്. ആ വചനം വായിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഏറ്റെടുക്കുക. കഷ്ടം ഒഴിയുവാൻ ധാരാളം അവസരം യേശുവിന് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് പിതാവ് അനുവദിച്ചതാണോ, ഒഴിഞ്ഞു മാറരുത്. അതിലൂടെ കടന്നു പോയേ പറ്റൂ. കാരണം അതിലൂടെ കടന്നു പോയാൽ പിതാവ് നമുക്ക് തരുന്ന തേജസ്സിലേക്ക് നമ്മൾ എത്തുവാൻ ഇടയാകും. നമുക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല പോകാൻ, പക്ഷെ പിതാവാണ് വായിച്ചത്, അതിലൂടെ പോയേ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു ജനത്തിന് കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി തരുപ്പം. ഞാൻ സാധാരണ പ്രസംഗവേദിയിലൊന്നും ഇത് കേൾക്കാറൊന്നുമില്ല. പകരം പ്രസംഗവേദിയിൽ കേൾക്കാറുള്ള, നിന്റെ പ്രശ്നം മാറും കുഞ്ഞെ, നിന്റെ പ്രശ്നം മാറും എന്ന് കേൾക്കാം. അത് മാറിയാൽ ആദ്യത്തെ 3 നില അത് മാറണം, നല്ലതാ. പക്ഷെ അത് ഇവിടെ കൊണ്ട് തീരത്തില്ല മക്കളെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ട നിത്യമായ മണ്ഡലത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങളെല്ലാം ദൈവം കൈകാര്യം ചെയ്യും. ദൈവം കൈകാര്യം ചെയ്യും, ഇത് മനസ്സിലാക്കുക. ഇതാ കർത്താവ് പറഞ്ഞ മുമ്പേ മക്കളെ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇവിടുത്തെ വിഷയങ്ങൾ പരിഹാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയവും തുടർന്ന് അഴിഞ്ഞിരിക്കുക. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ, ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം. ഈ ഭാഗങ്ങൾക്ക് വരുമ്പോ നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്യും, നമുക്ക് വേണ്ട, അയ്യോ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. പിന്നെ പ്രസംഗകരുമൊക്കെ ജനത്തിന് വേണ്ടെങ്കിൽ പിന്നെ ഞാനിത് പ്രസംഗിച്ചെന്താ കാര്യമുള്ളത്? അവർ പിന്നെ അടുത്ത തന്നെ വിളിക്കുമോ? അടുത്ത തന്നെ വിളിക്കും, അവരെന്നെ വിളിക്കുന്നില്ല. അപ്പോ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചൻ, ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല നമ്മൾ പുതിയ നിയമത്തിൽ ജീവിക്കേണ്ടത്, നമ്മുടെ മോഹത്തിനല്ല, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഇവിടെ പറയാണ്, ദൈവത്തിന്റെ ചിത്രത്തിൽ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ചിലരൊക്കെ വിട്ടുപോകും സഹോദരങ്ങളെ. ഈ പാപം ചെയ്യാൻ കഴിവുള്ള വ്യക്തി അവിടെ ഉള്ളേ? നമ്മുടെ പഴയ മനുഷ്യല്ല ഉള്ളേ? ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യൻ. അപ്പൊ ജഡത്തിൽ കഷ്ട സഹിക്കുമ്പോ എന്താ പറ്റും? അവൻ വിട്ടൊഴിയും, അവൻ തകർന്നു പോകും, അവൻ തകർന്നു പോകും. പാപം ചെയ്യാൻ കഴിയാത്തവനായി ആ നമ്മൾ ആളുകൾ മാറാൻ തുടങ്ങും. ഈ സമയത്താണ് അവൻ ഒഴിഞ്ഞു പോണ മണ്ഡലത്തിലേക്കാണ് ഇതാ ഇവൻ പുതിയവൻ മൾട്ടിപ്ലൈ ചെയ്ത് കയറുന്നത്. മനസ്സിലായോ? പഴയവൻ ഒഴിഞ്ഞു പോണ മണ്ഡലത്തിലേക്ക് പാപം ചെയ്യാൻ കഴിയുന്ന മനുഷ്യൻ ഒഴിഞ്ഞു പോകും. ആ മണ്ഡലത്തിലേക്കാണ് പുതിയവൻ മൾട്ടിപ്ലൈ ചെയ്ത് കയറുന്നത്. അതിനൊരു സഹനത്തിലൂടെ കയറി പോകണം. അവനവന്റെ ഉള്ളിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ? അകത്ത് ക്രിസ്തുവിന്റെ ദൈവപുത്രന്റെ ബീജം അകത്ത് വന്നില്ലേ, അത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ദേഹിയിലേക്ക് കയറാൻ തുടങ്ങും. ആത്മാവിൽ വന്നത് ദേഹിയിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ദേഹിയിലേക്ക് വ്യാപരിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വാക്കുകൾക്ക് മാറ്റം വരും, ആ മനുഷ്യന്റെ ജീവിത രീതി മാറ്റം വരും. ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ആ മനുഷ്യനിലൂടെ ദൈവത്തിന്റെ ജീവൻ വെളിയിലേക്ക് കടങ്ങാൻ തുടങ്ങും. ദേഹിയിലേക്ക് ജീവൻ മാറണം. ആത്മാവിൽ വന്ന ദൈവത്തിന്റെ ജീവൻ മൾട്ടിപ്ലൈ ചെയ്ത് ദേഹിയിലേക്ക് കയറണം. ഹല്ലേലൂയ. ഇതിന് ഗോതമ്പ് മണിയുടെ പുറം തകരണം. പാപം ചെയ്യാൻ കഴിയുന്ന ആ ജഡജീവിതത്തിലെ മണ്ഡലത്തിലെ മനുഷ്യൻ തകരണം. ഹല്ലേലൂയ. പല ഹ്യൂമിലിയേഷന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പല ഹ്യൂമിലിയേഷന്റെ അവസ്ഥകളിലൂടെ. ഹല്ലേലൂയ. നന്മ ചെയ്തിട്ട് പലപ്പോഴും കഷ്ട സഹിക്കേണ്ടതായിട്ട് വരും. ഇതുകൊണ്ടാണ് പറയുന്നത്, ഇതാ നിങ്ങളെ വിളിച്ചേക്ക് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ പാപം ചെയ്തിട്ട് അടികൊള്ളാനല്ല, നന്മ ചെയ്തിട്ട് കഷ്ട സഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദം. കുഞ്ഞേ, നീ ഒരുവനെ സഹായിച്ചു, ആ സഹായിച്ചവൻ നിന്നെ സഹായിക്കാതെ അവൻ നിന്നെ ചവിട്ടിക്കേറുകയാണെങ്കിൽ ദാ ദൈവത്തിന്റെ വചനം പറയും, നീ അവളെ അയ്യോ ഇവനെ ഞാൻ സഹായിച്ചു, ഇവളെ ഞാൻ സഹായിച്ചു, എന്നിട്ട് ഒരു സമയം വന്നപ്പോ എന്നോട് ഇങ്ങനെയാണോ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ സമയത്ത് പ്രിയ കുഞ്ഞേ, നീ ഇവിടെ സഹിച്ച് അതിനെ തിരിച്ചടിക്കാൻ പോയാൽ കാര്യമില്ല, അതിനെ അവിടെ സഹിച്ച് ആ വ്യക്തിയെ വീണ്ടും നീ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദം, ദൈവത്തിന് പ്രസാദം. എന്താണ് സംഭവിക്കുന്നത്? എന്റെ മോന്റെ അകത്തുള്ള ജീവൻ, ഇതാ അവന്റെ ജീവൻ സമൃദ്ധമായി മാറുകയാണ്. യേശു വന്ന് ജീവൻ തരാൻ മാത്രമല്ല, അതിനെ സമൃദ്ധമാക്കാൻ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കൂടി രണ്ടാം നില പണിയാൻ കൂടിയാ വന്നേ. നീ രണ്ടാം നില പണിയാൻ കൂടിയാ വന്നേ. പ്രിയ മകനെ, പ്രിയ മകളെ, യഥാർത്ഥത്തിൽ ഈ ജീവനം വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെങ്കിൽ ഈ വചനം നിന്റെ അകത്തേക്ക് വരുമ്പോ നിന്റെ അകത്ത് ഉള്ളങ്ങൾ കത്താൻ തുടങ്ങും. ഉള്ളങ്ങൾ കത്താൻ തുടങ്ങും. കാരണം നിന്നെ വർദ്ധിപ്പിക്കുന്ന ആത്മാവിന്റെ കരിക്കുലത്തിലുള്ള വാക്കുകളാ കർത്താവായ യേശു ഈ മൺകൂടാരത്തോട് നിനക്ക് പറഞ്ഞു തരുന്നത്. മോനെ, ഒന്നാം നില മാത്രമല്ല, രണ്ടാം നിലയിലേക്ക് നീ കാരണം മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നീ കഷ്ടസഹിക്കണം. മനോഭം ആയുധമായി എടുത്തേ പറ്റൂ, ആയുധമായി എടുത്തേ പറ്റൂ. ഹല്ലേലൂയ. ഏതൊരു ദൈവദാസന്റെ പുറകിലും തേജസ്സോടെ ദൈവത്തിൽ നിന്ന് ഇതാ ആ ദൈവികമായ ദൂതുകൾ ലഭ്യമാകുമ്പോ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ആ ഗ്ലോറി മാത്രമേ കാണുള്ളൂ അല്ലെ. ഗ്ലോറി എന്നാൽ ഗ്ലോറിക്ക് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഗ്ലോറിക്ക് പുറകിൽ ഒരു സ്റ്റോറി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കി. യേശുവിനെ നമ്മൾ കണ്ടത്, ഇതാ യേശുവിലൂടെ നമ്മൾ ശ്രേഷ്ഠമേറിയ ആർക്കും തരാൻ പറ്റാത്ത ആ നിത്യജീവന്റെ മൊഴികൾ, ആ വീണ്ടും ജനം നാം അനുഭവിച്ചു. അതിന്റെ പുറകിലുള്ള സ്റ്റോറിയാണ് നാം നിത്യം ഓർക്കുന്നത്. ആ സ്റ്റോറിയാണ് തിരുവത്താഴ് ശുശ്രൂഷ അടുത്ത ആഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഓർമ്മ, ആ സ്റ്റോറി. ഇതേപോലെ സ്റ്റോറി വേണം. ആ സ്റ്റോറിയിലൂടെ, ആ സ്റ്റോറിയാണ് ഇത് ജനിപ്പിക്കുന്നത്. ഈ മൂന്ന് നില മണ്ഡലങ്ങൾ നടക്കുന്നത് ആ ഒരു സ്റ്റോറിയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണോ? വില കൊടുക്കാൻ തയ്യാറാണോ? ഇതിലൂടെ ഇതിലൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ധാരാളം വില കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിച്ചു. ഇതാ കഴിഞ്ഞ ദിവസം ഇതാ ആ വിലയുടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് ഈ ഗ്ലോറിയുടെ പുറയിലെ സ്റ്റോറിയുടെ ചരിത്രം ചെറുതായിട്ടൊക്കെ. ശ്രദ്ധിച്ചേ, കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കർത്താവ് തന്നെ വളർത്തി. എല്ലാം കർത്താവാണ് ഉത്തരവാദി. എനിക്ക് വേറെ എന്നെ താങ്ങാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഞാൻ ഇവിടെ വന്നപ്പോ വേറെ ഒരു മനുഷ്യൻ എനിക്കില്ലായിരുന്നു, ഒരു ഒറ്റ മനുഷ്യനില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് ഒരു പാസ്പോർട്ട് മാത്രമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നിറക്കി. ഇവിടെ ഞാൻ മുമ്പ് കണ്ടു പരിചയമുള്ള ഒരു മുഖങ്ങളും എനിക്ക് എയർപോർട്ടിൽ എന്നെ കാണാനില്ല. എന്നെ അന്വേഷിച്ച് വന്നത് ചിലൊരു ഫോട്ടോ കണ്ടോ എന്നെ കണ്ടുപിടിക്കാനല്ല. അങ്ങനെ കർത്താവിനെ ഇറക്കി. തുടർന്ന് കർത്താവിനെ വളർത്തി. ബിസിനസ് മണ്ഡലത്തിൽ കർത്താവിനെ വളർത്തി. അങ്ങനെ പല മണ്ഡലങ്ങളിലും എനിക്ക് കർത്താവ് പൗലോസിന് കൊടുത്തിട്ടുള്ളത് പോലെയാണ് ഞാൻ ചിന്തിക്കുന്നു. ഒരു കൃപ നൽകുന്നു, എന്ത് തന്നാലും ആദ്യം നോ എന്ന് പറയാതെ അതിനെ ഏറ്റവും മനോഹരമാക്കി തിരിച്ചു കൊടുക്കണമെന്നുള്ളൊരു ആക്കണമെന്നുള്ളൊരു ആഗ്രഹം എന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബിസിനസ്സിൽ ഞാൻ ശരിക്കും ഓടുവാനായിട്ടിടയായി. അങ്ങനെ കുറച്ച് നാളുകൾ കൊണ്ട് ഇതാ ഞാൻ ആ ഒരു സെറ്റപ്പ് കർത്താവ് എന്നിലൂടെ തന്നെ ഇതാ റാസൽ ഗെയിം ഒരു ലൈസൻസ് ആയിരുന്നു, അത് രണ്ട് ലൈസൻസ് ആയി, പിന്നെ ദുബായിലെ ലൈസൻസ് ആയി. അതിന്റെ ഇടയിൽ ഇതാ എനിക്ക് അറിയാൻ പാടാത്ത മണ്ഡലങ്ങളിലേക്ക് ഇതാ ഞാൻ ഇന്റർനെറ്റ് വന്നപ്പോൾ തപ്പി 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 ഞാൻ മണ്ഡലങ്ങളിലേക്ക് കടന്നു പോകാനായിട്ടിടയായി. ഞാൻ സിംഗപ്പൂർ കടന്നുപോയി, ഹോങ്കോങ്ങിൽ കടന്നുപോയി, ചൈനയിൽ കടന്നുപോയി, റഷ്യയിൽ കടന്നുപോയി, ഈ മേഖലകളെല്ലാം കടന്നുപോയി. ബിസിനസിന്റെ സ്കോപ്പുകൾ ഞാൻ കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ച് ഇതാ ഇതിനെ വളർത്തുന്ന ആ ഒരു തലം, ആ വളർത്തുന്ന ആ ഒരു തലം ഇങ്ങനെ വളർന്ന് കയറിഞ്ഞ് ഇമ്പോർട്ട് ആരംഭിച്ചു, സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കാനൊക്കെ എല്ലാം ആരംഭിച്ചു. അപ്പൊ ഈ സമയത്ത് ഞാൻ ചിന്തിക്കുന്നു 2003-2007 വർഷങ്ങളുടെ ഇടയിലാണ് തോന്നുന്നു, ഞാൻ ദുബായില് ഒരു സ്ഥലത്ത് അവിടെ ഒരു ഇംഗ്ലണ്ട് യൂറോപ്പിൽ നിന്ന് ഒരു വ്യക്തി വന്ന് തുടങ്ങിയ ഒരു സംഭവമുണ്ട്. അവിടെ ചെന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങാനായിട്ട് ഞാൻ കടന്നുപോയി. അപ്പോൾ ഒരു ഓഫീസ് ബോയ് ഉണ്ടായിരുന്നു. ഈ ഓഫീസ് ബോയ് ഞാൻ ഒരു സ്റ്റോറി പറയും, ഒരു സ്റ്റോറി, പല സ്റ്റോറികളുണ്ട്, അതിൽ ഒരു സ്റ്റോറി. ആ ഓഫീസ് ബോയ് എന്റെ പുറകെ ഒരു ടിപ്പ് കിട്ടാൻ പറ്റും. അപ്പൊ അന്ന് ഞാനാരാ മുതലാളിയ, അന്ന് ഞാനാരാ മുതലാളിയ. ഏത് 2003-2007 കാര്യം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എന്നെ ചെയ്ത് ദൈവം കടത്തിവിടുന്ന അവസ്ഥയിലൂടെ മനസ്സിലാക്കി എന്റെ സ്ഥാപനത്തിൽ നിന്ന് ചില മിഷൻസ് കൊണ്ടുപോകാനായിട്ട് എനിക്കുണ്ടായിരുന്ന കൈകളൊക്കെ ഉണ്ടായിരുന്നു. ആ കൈകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ദൈവം വെട്ടി മാറ്റി. കാരണം പ്രൂണിങ് നടന്നുകൊണ്ടിരിക്കുക ജീവിതത്തിൽ, പ്രൂണിങ്, എന്റെ കൈകളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുക, പ്രൂണിങ് നടക്കുക. അപ്പൊ പിന്നെ ഞാൻ തന്നെ ആ മിഷന് വണ്ടിയിൽ കയറ്റി ഞാൻ വേറൊരു പട്ടണത്തിൽ, ഷാർജ എന്ന് പറയുന്ന വേറൊരു പട്ടണത്തിൽ കൊണ്ട് ഇറങ്ങി. അപ്പോ അന്ന് ഓഫീസ് ബോയ്, സോറി, ഓഫീസ് ബോയ് തലത്തിലായിരുന്ന ആ പൈതല് അന്ന് അവൻ അങ്ങനെയായിരുന്നു. അന്ന് അങ്ങനെയായിരുന്ന വ്യക്തി ഇന്ന് ഒരു വമ്പം മുതലാളിയായി മാറി. വമ്പം മുതലാളിയായി മാറിയിട്ട് ഇതാ ഞാൻ ഈ മിഷൻ ഇറക്കുന്നതിന്റെ അടുത്തത് അവന്റെ ഓഫീസാണ്, ഗോഡൗൺ ഒക്കെ അവിടെ ഇറക്കി. എന്നിട്ട് ഞാൻ മിഷൻ ഇറക്കുന്നതും കേറ്റുന്നതും ഒക്കെ പുള്ളി നോക്കുന്നുണ്ടായിരുന്നു, ഞാൻ അറിയുന്നില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അത് കഴിഞ്ഞപ്പോ ദൈവം എന്നോട് ചോദിച്ചു, നിനക്ക് വിഷമമുണ്ടോന്ന് ചോദിച്ചു. നിനക്ക് വിഷമമുണ്ടോ? അന്ന് 2007 നീ ഒരു മുതലാൻ, അവനൊരു ഓഫീസ് പോയി. ഇന്ന് 2020 അവനൊരു മുതലാളി, നീ ഒരു തൊഴിലാളി. നിനക്ക് വിഷമമുണ്ടോ മോനെ? ഞാൻ പറഞ്ഞു, അവന് കിട്ടാത്തത് അപ്പ അങ്ങ് എനിക്ക് തന്നില്ലേ? അവന് കിട്ടിയത് കൊണ്ട് എനിക്ക് അതിന് കുഴപ്പമില്ല. പക്ഷെ അതെല്ലാം സമത്തേരുകൊണ്ട് തീരത്തില്ലേ? പക്ഷെ എനിക്ക് എന്റെ അപ്പയാ കിട്ടിയില്ലേ, എനിക്ക് എന്റെ പപ്പയാ കിട്ടിയില്ലേ? എന്റെ പപ്പ എന്റെ ജീവിതത്തിന് പോവോ? അപഹരിക്കാൻ കഴിയാത്ത നമ്മിലെ ദിവ്യ സമ്പത്തെ നിത്യനാം പിതാവിന്റെ സാന്നിധ്യമാ സമ്പത്തെ, സ്വകീയ പിതാവിന്റെ സാന്നിധ്യമാം സമ്പത്തെ. അപഹരിക്കാൻ കഴിയാത്ത ഈ സമ്പത്ത് സ്വർഗത്തിലെ ദൈവം എനിക്ക് തോന്നും. അതിന്റെ വിലയായി എനിക്ക് കൊടുക്കേണ്ടി വന്നത്, പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ദൈവം ഭൂമിയിൽ തന്നെ എന്റെ ബിസിനസ് തന്നെയാണ് കൊടുക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. കാരണം രണ്ടാം സ്റ്റെപ്പിന് വേണ്ടി മാത്രമല്ല, മൂന്നാം സ്റ്റെപ്പിന് വേണ്ടി, മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല, റിപ്ലനിഷ് എന്ന മൂന്നാം സ്റ്റെപ്പിന് വേണ്ടി ദൈവം എനിക്ക് തന്നതിനെ നിങ്ങളിലേക്ക് റിപ്ലെനിഷ് ചെയ്യാൻ, നിങ്ങളിലേക്ക് വ്യാപരിപ്പിക്കാൻ, എന്റെ ബിസിനസിനെ യാഗമാക്കി ഞാൻ ഓടി, എന്നെ കർത്താവ് ഓടിച്ചു, യാഗമാക്കി ഓടിച്ചു. ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം ഓഫീസ്, 15-20 ദിവസം യാത്ര. അത് വന്നു കഴിഞ്ഞാൽ തളർന്ന് ക്ഷീണിച്ച് കിടക്കുന്ന ആ വ്യക്തിത്വം, 2-3 ദിവസം ഓഫീസ്. അങ്ങനെ പോയാൽ ഏതെന്നാ ഏതാ തളർന്നു പോകാതിരിക്കുന്നത്? എവിടെയാണോ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് അതേ വർദ്ധിച്ചു കയറത്തുള്ളൂ, അതേ വർദ്ധിച്ചു കയറത്തുള്ളൂ. അതിനെ യാഗമാണ്. പ്രിയ സഹോദരങ്ങളെ, നഷ്ടപ്പെടാൻ ചിലതുണ്ടെങ്കിൽ അത് വളമായി അകത്തെ ആത്മമനുഷ്യൻ വർദ്ധിക്കും. അങ്ങനെ ആദ്യത്തെ 3 നില കെട്ടാൻ, ആദ്യത്തെ നില കെട്ടാൻ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യാഗമാണ്. 2-ാമത്തെ നില കെട്ടാൻ ദൈവം എന്നെ കടത്തിവിട്ട സാഹചര്യങ്ങളിലൂടെ സ്വയത്തെ ത്യജിച്ച് നന്മ ചെയ്തിട്ടും കഷ്ട സഹിക്കാനുള്ള മനോ ആയുധമായി വെച്ചപ്പോ അത് എന്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി, എന്റെ ദേഹിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി ആ ദൈവിക സ്വഭാവം. എന്നാൽ അത് മറ്റുള്ളവരിലേക്ക് റിപ്ലനിഷ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രിയ സഹോദരങ്ങളെ ഇറങ്ങി തിരിച്ചപ്പോ എനിക്ക് എന്റെ കർത്താവിന്റെ ബിസിനസ്സിനെ യാഗമാക്കേണ്ടി വന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതിലൂടെ എല്ലാം നേടിയതെന്നറിയാമോ? 4-ാം നില കെട്ടുവാനുള്ള ദൈവത്തിന്റെ കൃപ. ഇതുകൊണ്ടാ ആരും കേൾക്കാത്തത് ദൈവം എന്നിലൂടെ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതുകൊണ്ടാ ആരും കാണാത്ത ദൈവത്തിന്റെ തിരുവചനം കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. സ്റ്റോറിക്ക് പുറകിൽ, ഇതാ ഏതൊരു ഗ്ലോറിക്ക് പുറകിലും ഒരു സ്റ്റോറി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. യേശു നമുക്ക് നിത്യജീവൻ തന്നെങ്കിൽ അതിന്റെ പുറകിൽ കാൽവരി ക്രൂശിൽ ഒരു സ്റ്റോറിയുണ്ട്, നമുക്ക് ഒരു സ്റ്റോറിയുണ്ട്. ഇതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഒരു സ്റ്റോറിയുടെ കാര്യം പൗലോസ് പറയുന്നത് എന്നറിയാമോ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് സഭയാവുന്ന നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പൗലോസ് പറയാ, ഞാൻ ജഡത്തിൽ പൂരിപ്പിക്കുന്നു. അതുകൊണ്ടാ പുതിയ നിയമത്തിൽ ഇതാ 27 പുസ്തകങ്ങൾ ഉള്ളെങ്കിൽ 14 പുസ്തകവും പൗലോസിന്റെ പേരിൽ അറിയപ്പെടുന്നത്. പൗലോസിലൂടെയാണ് ദൈവം അത് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കൊതിക്കുന്നു ആദ്യത്തെ 3 നില കെട്ടാതെ ആരാധിച്ച് 4-ാം നില കെട്ടാന്ന്? പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് കഷ്ട സഹിക്കാനുള്ള മനോഭാവം ആയുധമായി ധരിക്കുക. ദൈവത്തിന്റെ വചനം പറഞ്ഞ എന്നാന്നറിയാമോ? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ട സഹിക്കാൻ കൂടെ വരം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ! നമ്മളിലൂടെ ദൈവപുത്രനെ കാണണം, ദൈവപുത്രനെ വെളിപ്പെടണം. ഇത് നമ്മളിവിടെ സംഭവിക്കുമ്പോ നമുക്ക് അഭിനയിക്കൊന്നും വേണ്ട, നമ്മളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയാൽ മതി. യാഥാർത്ഥ്യം ഓട്ടോമാറ്റിക് നമ്മളിവിടെ വരുവാനായിട്ടിടയാണ്, ഓട്ടോമാറ്റിക്. പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല. ഞാൻ കർപ്പൂരം കർത്താവോട് പറഞ്ഞു, എന്റെ കർത്താവ് ഇത് ഞാൻ പറയരുതല്ലോ. കർത്താവ് പറഞ്ഞു, എടാ മോനെ, നിന്നെക്കാളും മുമ്പ് ഞാനിത് അനുഭവിച്ചത്. അപ്പൊ കർത്താവ് ഇത് അത് ഇന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയും, നിന്നെക്കാളും മുമ്പ് ഞാനിത് അനുഭവിച്ചത്. ഞാൻ ആരാന്നറിയാമോ? ഞാൻ സ്വർഗത്തിലെ ദൈവം സകലതും ചമച്ചത് ഞാനാ. നീ ഒരു കൊച്ചു മുതലാളിയല്ലായതുള്ളൂ, അന്നിട്ടല്ലേ ഈ അവസ്ഥയിലേക്ക് തൊഴിലാളി ലെവലിലേക്ക് പോന്നേ. ഞാൻ സർവത്തെയും ചമച്ചവൻ ഞാനാ. ഞാൻ എന്താ ചെയ്യുന്നറിയാമോ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാം, തന്നെത്താൻ ഒഴിച്ചു, സൃഷ്ടികളുടെ മുമ്പിലെ മുട്ടികളെ മടക്കി അവരുടെ കാലുകളെ കഴുകി, ക്രൂശിലെ മരണത്തോളം ഞാൻ അനുസരണമുള്ളവനായി. ഈ സൃഷ്ടികൾ എന്നാ ചെയ്യുന്നറിയാമോ? ഇവരെ എന്റെ ഉടുപ്പൂരി നഗ്നനാക്കി, എന്റെ മുഖത്തെ കാർപ്പിച്ച് തുപ്പി. ഹല്ലേലൂയ! സൃഷ്ടാവായ ആ ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നുപോയെങ്കിൽ മോനെ, ഇതിന്റെ ഒരു ഭാഗ്യവും, ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗ്യം നിനക്കും കിട്ടിയില്ലേ? ഹല്ലേലൂയ! ഞാനാ നിനക്ക് മുമ്പ് കടന്നുപോയത്. എന്റെ മാതൃക നീ പിന്തുടരാൻ ഇതാ ഞാൻ നിനക്ക് വെച്ചിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ഓർത്ത് ദയ ഒന്നും ചിന്തിക്കേണ്ട ഹൃദയത്തിൽ, പകരം ഈ മാതൃക പിന്തുടർന്നാൽ മതി. യേശു കാണിച്ച അതേ മാതൃക, ആ മാതൃക നിങ്ങളും പിന്തുടരുക. ഹല്ലേലൂയ! കമ്പാഷന് വേണ്ടിയല്ല ഇത് പറയുന്നത്, പകരം മാതൃക പിന്തുടരാൻ വേണ്ടിയാണ് പറയുന്നത്. ഹല്ലേലൂയ! അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രിയ കുഞ്ഞുങ്ങളെ? ഹല്ലേലൂയ! എന്റെ പ്രതിഫലം നിങ്ങളാ. നിങ്ങൾ ആദ്യത്തേത് മാത്രം കെട്ടിയിരിക്കാതെ 2-ാമത്തതും കെട്ട്, 3-ാമത്തതും കെട്ട്, അവസാനം നാലാമത്തത് കെട്ടാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അങ്ങനെ നിങ്ങളെ സഹായിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ഇതാ. അത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് മനുഷ്യർക്ക് ജീവൻ കൊടുക്കും. കാരണം ദൈവത്തിന് സേനിച്ചതൊക്കെയും ലോകത്ത് ജയിക്കും. ആ ഒരു തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം. പ്രിയ മക്കളെ, നിങ്ങളെ വളർത്തുന്നത് കണ്ടിട്ട് സന്തോഷിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൽ ജീവിക്കുന്നു, കർത്താവിനായി ജീവിക്കുന്നു എന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല. അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മനസ്സിലാക്കുക, വി ആർ അണ്ടർ ടെസ്റ്റ്. നമ്മളിപ്പോ എക്സാമിനേഷൻ ഹാളിലാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, നടക്കുന്ന സകല വിഷയങ്ങളും സകല കാര്യങ്ങളും എക്സാമിന്റെ ഭാഗമാണ്, എക്സാമിന്റെ ഭാഗമാണ്. ഇവിടെ എല്ലാം എക്സാമിലൂടെ നടക്കുമ്പോൾ ഓരോ പ്രാവശ്യം ജയം പ്രാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മളുടെ ഉള്ളിൽ ആ ദേവാലയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. മറ്റു രീതി പറഞ്ഞാൽ ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ, ദൈവസാന്നിധ്യം വർദ്ധിക്കുക. ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോ ആദം ദൈവത്തിന്റെ കണ്ടെയ്നറായി. ഹല്ലേലൂയ, എവിടെ ആദം പോയാലും ഇമാനുവേൽ, ദൈവം നമ്മോടുകൂടെയാണ്. എന്നാൽ ഇതാ അതേ രണ്ടാം ആദമായ അടുത്ത ഇമാനുവേൽ കർത്താവാ യേശുവാ. ഒന്നാമത്തെ ആദം ഇതാ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാമത്തെ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ആ സ്വർഗത്തിലുള്ള ക്രിസ്തു നമ്മളോട് വന്ന് താമസിച്ചപ്പോഴും അടുത്ത ഇമാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ക്രിസ്തുവിന്റെ ഉള്ളിലാരാ? ക്രിസ്തു പറയുന്നു, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. മകനെ മകളെ, നിന്നെയും ഇതിൽ തന്നെയാ വിളിച്ചിരുന്നത്. ആ ദൈവം നിന്റെ ഉള്ളിലുണ്ട്, ദൈവം നിന്റെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട്. പക്ഷെ നീ അറിയാത്തതിന്റെ കാരണം ഈ രണ്ടാം നില കെട്ടാൻ മനസ്സില്ലാത്തതും അറിവില്ലാത്തതും. ഹല്ലേലൂയ, രണ്ടാം നില കെട്ടിയാലേ അടുത്തത് മൂന്നാം നിലയിലേക്ക് മൂന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതിലൂടെ ആ ദൈവിക കൺസ്ട്രക്ഷൻ, ആ ടെമ്പിൾ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ പൂർത്തിയാകണം, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ പൂർത്തിയാകണം. ഹല്ലേലൂയ. അതിനായി ദൈവകരങ്ങളിലെ കർത്താവെ, എന്നോട് ഇനിയും അങ്ങ് സംസാരിക്കണമേ. കർത്താവെ, ഇതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നൊന്ന് മനസ്സിലാക്കി തരണം. ആദ്യത്തെ മൂന്ന് നില എന്റെ ജീവിതത്തിൽ ഒന്ന് കെട്ടിയെടുക്കുവാൻ എന്റെ പിതാവേ, എന്റെ പിതാവേ, അങ്ങനെ സഹായിക്കണം. ഇതാ അതിനായി എന്നെ സമർപ്പിക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും, ഹോളി ഗോഡ്, നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക്, നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അപഹരിക്കാൻ കഴിയാത്ത നമ്മിലെ ദിവ്യ സമ്പത്തെ നിത്യനാം പിതാവിന്റെ തേജസാകും സമ്പത്തെ, നിത്യനാം പിതാവിന്റെ സാന്നിധ്യമാ സമ്പത്തെ, സ്വർഗീയ പിതാവിന്റെ തേജസാകും സമ്പത്തെ. അങ്ങ് വസിക്കുന്ന പാത്രങ്ങളായി അങ്ങ് ഞങ്ങളെ ഉണ്ടാക്കി. പാപത്തിലൂടെ ആ ദൈവ സാന്നിധ്യം, അദൈവിക തേജസ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങൾക്കത് മടക്കി തരികയാണ്. യേശുവിനെ ആരെല്ലാം കൈക്കൊള്ളുന്നു? അവരുള്ളിൽ ദൈവം വസിക്കുന്നു. പിതാവേ, ആത്മാവിൽ ആരംഭിച്ച ആ പ്രവൃത്തി ഞങ്ങളുടെ ദേഹിയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാൻ, അത് തുടർന്ന് ഈ ഭൂമിയിലേക്ക് റിപ്ലനിഷ് ചെയ്യുവാൻ പിതാവേ, ഇതാ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ആദ്യത്തെ മൂന്ന് നിലകൾ പണിയുവാൻ, നാലാം നിലയായ ജയം പ്രാപിപ്പാൻ ഒന്ന് സ്വയമേ എനിക്ക് കഴിവില്ല കർത്താവേ. താങ്ക് യു ബാബ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓ ലോർഡ്, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ഡാഡി, ഐ ലവ് യു, ഐ ലവ് യു, I love you, Daddy. I love you. I love you. I love you. മക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കും. പ്രിയ പിതാവേ, അങ്ങയുടെ മകൻ കടന്നുപോയ പാതകൾ ഞങ്ങൾക്ക് നല്ല കാൽച്ചുവടായി ഉള്ളതിനായി നന്ദി. ആ പാദങ്ങളിലൂടെ കടന്നു പോകാൻ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന അനുവാദത്തിനായി, അനുഗ്രഹത്തിനായി നന്ദി. യാത്രയിൽ ഞങ്ങൾ തളർന്നു പോകാതെ ശക്തമേറിയ സ്കഫോൾഡിംഗ് എന്നതുപോലെ അങ്ങ് ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്നതിനായി നന്ദി. ഇവിടെയെല്ലാം ആത്മീക മനുഷ്യന്റെ വളം എന്നതുപോലെ പിതാവേ
ചതി മോഹങ്ങൾ വഷളായി പോയ പഴയ മനുഷ്യന്റെ തകർച്ചയെ അങ്ങ് ഉപയോഗിക്കുന്നതിനായി, ഞങ്ങളെ വളർത്തിയെടുക്കുന്നതിനായി, ദൈവത്തിൽ നിന്ന് ജനിക്കുവാൻ തക്കവണ്ണം ഇതിനെ ഒരു വിലയായി ഉപയോഗിക്കുന്നതിനായി തന്നെ പ്രിയ നല്ല നാഥ ഞങ്ങൾ അങ്ങിൽ ഞങ്ങൾ അങ്ങിൽ താങ്ക് യു ഫോർ ദൈ ലൈഫ് ദാറ്റ്സ് ഫ്ലോവിങ് ഇൻ അവർ ഡാഡി. Love you, Papa. Love you, love you, love you, Daddy. ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കേട്ട വചന ഇവരെ ആളെ മാറ്റുന്നതായി തീരുവാൻ, ഇവരെ തേജസ്സുള്ള തേജസ്സിലേക്ക് വളർത്തവരായി തീരുവാൻ. പിശാചിനുടെ പേര് കേൾക്കുമ്പോ അറിയുന്നവർ മാത്രമായിട്ടില്ല ഭയപ്പെടുന്നവരായി കൂടി തീരുവാൻ അങ്ങയുടെ ഉള്ളിൽ വസിക്കണമേ, സമൃദ്ധിയായി വസിക്കണം. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയുമായി, അങ്ങ് മഞ്ഞും മഴയുമായി ഇവരെല്ലാവരും അങ്ങനെ ഉപദേശിക്കപ്പെടുന്ന ഒരു വാ തുറക്കുമ്പോ ക്രിസ്തുവിലൂടെ ദൈവം ഇവരിൽ വെളിപ്പെടുന്നതായി തീരുവാൻ ഇവരെങ്ങ് സഹായിക്കണം. ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ ഇവർ ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെ പിതാവ് വെളിപ്പെടുവാൻ സഹായിക്കേണ്ട നാമത്തിൽ ഇവരനുഗ്രഹിക്കുന്നു. ഒരനുഗ്രഹമായി വെളിപ്പെടണം, ഒരനുഗ്രഹമായി വെളിപ്പെടണം. മഹത്വമല്ല ഞങ്ങൾ അങ്ങേക്ക് തരികയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളോട് സംസാരിച്ചല്ലോ, ദാറ്റ്സ് എ പ്രാക്ടിക്കൽ റിൽ, നമ്മൾ എക്സാമിനേഷനിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെയെല്ലാം ദൈവം നമ്മളെ ജയിപ്പിക്കും. ക്രിസ്തു യേശു എല്ലായിടത്തും നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സന്ദേശത്തിന്റെ അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ള സഹോദരങ്ങളെ അറിയിച്ചാട്ടെ. ദാ അതുവഴി അവരെയും കൂടെ നമുക്ക് ക്രിസ്തുവിൽ പിതാവിൽ എത്തിക്കുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.